അപ്പോ ഇന്നലെ നമ്മള് നാമജപത്തിന്റെ മഹിമയോട് അവസാനിച്ചു. എത്ര പേര് പള്ളിയിൽ നോക്കി? കുറച്ചും മറന്നു ഞങ്ങളെ ഗുരുദേവൻ ഒരിക്കലും പറഞ്ഞു വന്നു, ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവര് എപ്പോഴും ട്രെയിനിൽ നിൽക്കുന്നു, വളരെ അകലെ താമസിക്കുന്നവര് കറക്റ്റ് സമയത്തിന് വന്ന് എവിടെ കയറിയിരിക്കും? റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് താമസിക്കുന്നവര് സ്ഥിരം ഉപയോഗിച്ചു. ബാക്കി പലപ്പോഴും നമുക്ക് കാണുന്നതറിയാം ഭഗവത്ഗീത അസഹിക്കാൻ കഴിയില്ല, ഒന്നും തോന്നില്ല. അപ്പോ കൃഷ്ണന്റെ കഥയിലെ പാഠമെല്ലാം അറിയാം. ഈ വ്യക്തികൾ എന്തൊക്കെ ചെയ്യും? അതുകൊണ്ട് ശുഭത്തിൽ ശീലം, നല്ല രാജ്യം എപ്പോ ചെയ്യണം? വേണ്ടാത്ത കാര്യം നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം, പക്ഷെ കലികാലത്തിൽ അങ്ങനെയല്ല. വേണ്ടാത്ത കാര്യം അവരിപ്പോ തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ഒരു കള്ളുകൂടിയുടെ അടുത്ത് കുടിക്കില്ലേ പറഞ്ഞ ഇതില്ല, നല്ല കാര്യം പറഞ്ഞ അടുത്ത് ആവട്ടെ അത്ര ആവട്ടെ. അപ്പോ നാമജപം തുടങ്ങുന്നതിലാണ്, അതായത് തുടങ്ങുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഡെയിലി ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ ലഭിക്കുന്ന ഒരു ഹൃദയത്തിൽ പാർവതമാകുന്ന വിട്ട് പാഠം ചെയ്താൽ അത് നന്നായിട്ട് വളരും. ബൈബിളില് ഒരു ചെറിയൊരു ഉദാഹരണമുണ്ട്. ഒരു ദിവസം യേശുദേവന്റെ അടുത്ത് ശിഷ്യന്മാര് ചോദിച്ചു, അന്ന് എല്ലാവർക്കും ഒരേപോലെ ഉപദേശമാണ്, ഓരോരുത്തരും സെപ്പറേറ്റ് വിളിച്ചിട്ട് പ്രത്യേക ഉപദേശം തരാറില്ല, അങ്ങനെ ഒരു സ്വാമി ഉണ്ടായിരുന്നു ചെയ്യില്ലായിരുന്നു. ഈ രാജസ്ഥാൻ ഹരിയാന യൂപി സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന സ്വാമി മുഹമ്മദ് ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ എല്ലാ പേരും അദ്ദേഹത്തിന്റെ പേര്. ആ സ്വാമി എല്ലാവർക്കും അറിയാമോ? അറിയില്ല, അറിയാത്തത് നല്ലത്. അദ്ദേഹത്തിന്റെ ആശ്രമത്തില് വെണ്ടക്കെത്തി 40,000 രൂപ കിലോ. എന്തിനാണെന്ന് ചോദിച്ചത് സ്വാമി കൊത്തു പറയണം വെണ്ടക്ക. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ കൈകാലം. ഇതിപ്പോ ഞാൻ എന്തിനാ പറഞ്ഞു
സമയത്തോളം
ഞാൻ മാത്രമാണ് ഓർക്ക. അപ്പോ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാവർക്കും ഒരേ ഉപദേശമാണ് തരുന്നത്, പക്ഷെ ചില ആൾക്കാരത് പെട്ടെന്ന് പിടിച്ചെടുക്കുകയും ചിലർ എത്ര കേട്ടാലും അവരൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നോ. അപ്പോ യേശുദേവന്റെ ഒരു കൈപ്പിടി എല്ലെടുത്തിട്ട് എന്നാണ് നമ്മൾ എല്ലെടുത്തിട്ട് 4 ഭാഗമായി വീതിച്ച് ഒന്നിനെ പാപ്പൊട്ടിട്ടു, ഇനി ഒന്ന് ചെടിയിലിട്ടു, ഒന്ന് റോഡിലിട്ടു, ഒന്നിനെ കൃഷിഭൂമിയിലിട്ടു. പാറപ്പൊട്ടിട്ടത് വളർന്നതേയില്ല, റോഡിട്ടത് വളർന്നു പക്ഷെ ആർക്ക് ഉപയോഗപ്പെട്ടില്ല, ചെടിയിൽ തെളിവിട്ടത് വളർന്നു പക്ഷെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല, പക്ഷെ കൃഷിഭൂമിയിലിട്ടത് എന്തായി ഉപയോഗം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ ഒന്നാണെങ്കിലും ആ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ പരിശുദ്ധി അനുസരിച്ചായിരിക്കും ആ ബീജഫലനം. അപ്പൊ എത്രയ്ക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ പാകപ്പെടുത്തി കാത്തു സൂക്ഷിച്ച് വളരെ ഒരു അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നുവോ അത്രയ്ക്കും ഈ ചെടി വളരും. അതിൽ ആ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി, അതിന് വേറെ ആരും ഉത്തരവാദിയാണ്. എന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരെയാണ്? നമ്മുടെ തന്നെ.
ആരെയുമേ പഴി ചൊല്ലിയിട്ട് കാര്യമില്ല. എന്റെ ഉത്തരവാദിത്തം. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഭർത്താവ് ഭാര്യ ഒരുപാട് സ്നേഹമുണ്ട് എന്നും പറഞ്ഞിട്ട് പല്ലുവേദനയിൽ 50% എടുക്കാൻ പറ്റൂ? അയ്യോ എന്റെ ഭാര്യയ്ക്ക് പല്ല് വന്ന ഒരു കാര്യം, കുറച്ച് വേദന എനിക്ക് താ എന്ന് വാങ്ങിക്കാൻ പറ്റൂ? അവനവന്റെ പല്ലുവേദന അവൻ തന്നെ അനുഭവിക്കും, അതാർക്കും പങ്കുവെക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ കർമ്മഫലം. പക്ഷെ വിവാഹം കഴിയുമ്പോ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞാല് ആ പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന യുവാവിനെയും വിളിച്ചിരുത്തി രണ്ടു പേർക്ക് പാലും പഴവും ഒക്കെ തരും, പകുതി പകുതി ക്ലാസ് മുഴുവനും തന്നൂടെ, പകുതി പകുതിയാക്കി തരും. അങ്ങനെ പകുതി ക്ലാസ് കുടിച്ച ആൾക്കാരിവിടെ എത്ര പേരുണ്ട്? എല്ലാരും ഉണ്ട് അല്ലേ. അപ്പോ ഇതിനെല്ലാത്തിനും ഒരു ഐതിഹ്യമുണ്ട്, വെറുതെ അല്ല അങ്ങനെ ചെയ്യുന്നത്. രണ്ട് വ്യത്യസ്തമായ ലോകത്ത് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർന്ന രണ്ട് വ്യക്തികളാണ്. അവരുടെ ജീവിത ശൈലി, അനുഭവങ്ങൾ, അറിവ് എല്ലാം വേറെയാണ്. ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ച് വിവാഹം എന്ന പേരിൽ ഒരു വീട്ടിനകത്തിട്ടാൽ എന്ത് സംഭവിക്കും? മഹാഭാരതം നടക്കും. ആരെങ്കിലും വന്ന് പറയാണെന്ന് വെച്ചോളൂ, എങ്ങനെ പോകുന്നു കുടുംബമൊക്കെ? ഓ, ഞങ്ങള് പൂവും മണവും പോലെയാ, ഞങ്ങൾ അത്രയ്ക്കും ഒരുമിച്ചാ, ഞങ്ങളെ തമ്മിൽ വഴക്കേയില്ല, ഒരു മനസ്സോട് സന്തോഷത്തോട് ജീവിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാ പച്ചക്കള്ളമാണെന്ന് വിചാരിച്ചത്. അതേ അവര് പറഞ്ഞ, അയ്യോ ഞാൻ പറഞ്ഞ അങ്ങേ കേൾക്കണില്ല, അയാൾ പറഞ്ഞ എന്ന് പറഞ്ഞ നാച്ചുറൽ ലൈഫാണ് സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ അറിയാതെ ഈ ആശ്രമത്തിലൊക്കെ ചേർന്നപ്പോ ഈ ഫാമിലി കൗൺസിലിംഗ് പഠിക്കാൻ പോയി, പിന്നെ മനസ്സിലായി ഇതിനേക്കാളും ഒരു വേസ്റ്റ് പരിപാടി വേറെ ഒന്നുമില്ലെന്ന്. അപ്പോ ഫാമിലി കൗൺസിലിംഗിൽ ഞങ്ങൾക്ക് ആദ്യം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, രണ്ടുപേരും പലതും പറയും, കേട്ടിട്ട് ഒരു ഐഡിയ കൊടുക്കരുത്, ചിരിച്ചോണ്ടേയിരിക്കണം. ഇതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. സ്ഥിരമായിട്ട് എല്ലാ പെണ്ണുങ്ങളും പറയുന്ന എന്താന്ന് വെച്ചാല്, ഇദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഈ മനുഷ്യന്റെ യഥാർത്ഥ മുഖം എനിക്ക് മാത്രമേ അറിയാവൂ. എല്ലാ ഭർത്താക്കന്മാരും പറയണത് എന്താണെന്ന് വെച്ചാല്, ഇവള് ലോകത്തിലുള്ളവരുടെ അടുത്തെല്ലാം നല്ല പോലെ സംസാരിക്കും, എന്റെ അടുത്ത് മാത്രം നേരെ ചെയ്യില്ല. അപ്പൊ നമുക്ക് കൗൺസിലിങ്ങിന് പോകുമ്പോ ആദ്യമേ ആൻസേഴ്സ് എല്ലാം പഠിപ്പിച്ചു തരും, ആരൊക്കെ എന്തൊക്കെ പറയും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ ഇതെന്താന്ന് വെച്ചാല് തിരിച്ചുകൊണ്ടേയിരിക്കണം, പൊട്ടനെ പോലെ ഒന്നും തിരിച്ചു പറയരുത്. കാരണം അഥവാ നമ്മൾ വലിയ ആവേശം വന്ന് ഈ കുടുംബത്തിനെ ഇപ്പൊ നന്നാക്കി കളയാമെന്നൊക്കെ വിചാരിച്ച് അഭിപ്രായം പറഞ്ഞാ ആ പ്രശ്നം മുഴുവൻ നമ്മുടെ തലയിലേക്കും, ഒരാഴ്ച കഴിയുമ്പോ അതിന് തിരിച്ചോണ്ട് പോകും, നമ്മൾ വെട്ടായി പോകും. അതുകൊണ്ട് ഫാമിലി കൗൺസിലിംഗിന് പോകുന്ന സീനിയർ മെമ്പർ എന്ത് ചെയ്യണം? അവരെന്ത് പറഞ്ഞാലും ഹരേ കൃഷ്ണ, അപ്പുറത്ത് ഒരു അക്ഷരമുണ്ടരുത്. അപ്പൊ ശാസ്ത്രം രണ്ട് വ്യത്യസ്തമായ കുടുംബത്തിൽ രണ്ട് സാഹചര്യത്തിൽ വളർന്ന ആൾക്കാർ ഇവർ തീർച്ചയായിട്ടും ഒരു കൂരയുടെ അടിയിൽ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഭാഗവതം പറയുന്നു, ഉച്ഛിഷ്ടം, രക്തം, വിയർപ്പ്, ശുക്ലം, ഈ നാല് സാധനത്തിൽ കൂടെയാണ് ഒരു മനുഷ്യന്റെ കർമ്മം ഈയൊരു മനുഷ്യനിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ട് കുടുംബത്തിൽ ജനിച്ച ആൾക്കാർ ഇവർ വഴക്കിടണ്ട എന്ന് വിചാരിച്ച് രണ്ടിനെയും പിടിച്ചിരുത്തി പാലും പഴവും ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കും. എന്തിനാണ്? ഇവരുടെ ഉച്ഛിഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പകരും, അപ്പൊ ഇവർ രണ്ടുപേരുടെ കർമ്മവും ഐക്യം ഒരുമിച്ചാകും എന്ന് പ്രതീക്ഷിച്ചാ ചെയ്യുന്നു. അണ്ണൻ ചേട്ടൻ പാലും കുടിച്ചിട്ട് രണ്ട് സൈഡിൽ കൂടെ പോകും. അപ്പോ അവരുടെ കർമ്മം, കർമ്മത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. വേദങ്ങളിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ചില ഇളവുകൾ ഉണ്ട് അതിനകത്ത്. എങ്ങനെയെന്ന് വെച്ചാല് ഭാര്യ ചെയ്യുന്ന പാപത്തിന്റെ പകുതി, അത് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞില്ല, ഭാര്യ ചെയ്യുന്ന പാപത്തിന്റെ പകുതി ആർക്ക് പോകും? ഭർത്താവിന്, ഹസ്ബൻഡ്. ഭാര്യ ചെയ്യുന്ന പുണ്യം എവിടെയും പോയില്ല, അവളടുത്ത് തന്നെ ഇരിക്കും. ഭർത്താവ് ചെയ്യുന്ന പുണ്യത്തിന്റെ പകുതി ഭാര്യയ്ക്ക് പോകും, ഭർത്താവ് ചെയ്യുന്ന പാപമോ അയാളടുത്ത് തന്നെ. അപ്പൊ ഈ വിവാഹം എന്ന കോൺട്രാക്ടില് യഥാർത്ഥത്തിൽ ആര് കബളിപ്പിക്കപ്പെട്ടു? അവര് കറിഞ്ഞൂടെ, അവരെന്തോ വിവാഹം കഴിച്ചപ്പോ സ്മൈൽ പ്ലീസ്, കാരണം അവന്റെ അവസാനത്തെ ചിരി, പിന്നെ ചിരിക്കാൻ സ്മൈൽ പ്ലീസ്. അപ്പോ കർമ്മം വളരെ ഒരു എന്താ പറയാ സങ്കീർണമായ ഒരു വസ്തുതയാണ്, അത്ര എളുപ്പത്തിൽ ആർക്കും മറികടക്കാൻ പറ്റില്ല. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. കാരണം ഒരാളായിട്ട് മായയെ യുദ്ധം ചെയ്യാതെ രണ്ടുപേരായിട്ട് കൂടെ ചേർന്ന് മായയെ യുദ്ധം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തിൽ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ലാത്ത ആളാണെങ്കിൽ മാത്രം അവൻ വേറെ ഒരു തലത്തിൽ പോകണം. അല്പമെങ്കിലും ഈ ലോകത്തിൽ എനിക്ക് ഇത് വേണം അത് വേണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വിവാഹം കഴിച്ച് കുടുംബം എന്ന് പറയുന്ന ആ ഒരു മതിലിന്റെ അകത്ത് നിന്നിട്ട് വേണം ഈ ലോകത്തിനെ നേരിടാൻ, അല്ലെങ്കിൽ തോറ്റുപോകും. ശിവൻ ഭാഗവതത്തിൽ പറയുന്നു, മഹാദേവൻ, ഇത് ശിവപുരാണത്തിലും ഉള്ള ഒരു കഥയാണ്. അദ്ദേഹം നിരഞ്ജൻ എന്നൊരു പേരും ശിവനുണ്ട്. കാരണം അദ്ദേഹം സന്തോഷമായിട്ടും തൃപ്തിയായിട്ടും ജീവിക്കാൻ വെളിയിലിരുന്ന് ഒരു വസ്തുവിന്റെ ആവശ്യവും ഇല്ല. നമുക്കങ്ങനെയല്ല, സന്തോഷമായി കഴിയണമെങ്കിൽ വെളിയിൽ നിന്ന് കുറേ സാധനം വേണം. ഉള്ളിൽ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ദൈവത്തിന് ഒരു വലിയ തെറ്റ് പറ്റി. എന്താന്ന് വെച്ചാൽ രണ്ട് കണ്ണും ഫ്രണ്ടിൽ തന്നു, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും തരണമായിരുന്നു. നാട്ടുകാരുടെ കുറ്റം മൊത്തം കാണും, സ്വന്തം കുറ്റം കാണാൻ പറ്റൂല, രണ്ടും ഫ്രണ്ടിലാണ്. അപ്പോ ശരിക്കും ബാഹ്യമായിട്ടുള്ള കാഴ്ചകളെ അല്പമെങ്കിലും നിയന്ത്രിച്ച് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നോക്കി അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ആര്? ശിവ, മഹാദേവൻ, നിരഞ്ജൻ എന്നാണ്. ഒന്നുമേ വേണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം സർവസംഗ പരിത്യാഗിയായി ഹിമാലയത്തിൽ കേദാർനാഥ് ബദ്രിനാഥ് അവിടെ എല്ലാം തപസ്യ ചെയ്തു, ഒരു ദിഗംബരനായിട്ട് ഒന്നിനോടും ആസക്തിയില്ലാതെ ഫുൾ ഉള്ളുകൊണ്ട് അത്രയ്ക്കും തൃപ്തനാണ്. ഇപ്പൊ ചിലര് വാശിക്ക് ത്യാഗം ചെയ്യും, ആ ത്യാഗം എവിടെ എത്തില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഏകാദശി എടുക്കുന്നത് പോലെ, ആശ്രമത്തിൽ ചേർന്ന ഏകാദശിയുടെ ഒന്നും തിന്നാൻ കിട്ടില്ല. അപ്പൊ അന്ന് രാവിലെ സാധാരണ ദിവസം 8 മണിക്ക് വിശക്കുന്നത് അന്ന് 5 മണിക്ക് വിശക്കാൻ തുടങ്ങി. അന്ന് മുഴുവനും ഇഡ്ഡലി ദോശ ഇതിന്റെ ധ്യാനമായിരിക്കും. ഈ തപസ്യ യഥാർത്ഥ തപസ്യല്ല, ശരിക്കും ബാഹ്യമായും ഉപേക്ഷിച്ച് മനസ്സുകൊണ്ടും ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ തപസ്യ. മനസ്സിലായോ? മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുന്നതാ വലിയ ബുദ്ധിമുട്ട്. വെളിയിൽ വേണ്ടെന്ന് പറയുന്നത് ചിലപ്പോ ഭയങ്കര ഈസിയാ, ഉള്ളുകൊണ്ട് വേണ്ടെന്ന് പറയുന്നത് അല്ലേ, ചിലപ്പോ ഭക്ഷണമൊക്കെ സദ്യക്ക് വിളമ്പ വേണ്ട 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 ഉള്ളിൽ വേണം 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 അല്ലേ, ഉള്ളുകൊണ്ട് വേണ്ടെന്ന് പറയാം, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ ഉള്ളുകൊണ്ടും പുറം കൊണ്ടും വേണ്ടെന്ന് പറയുന്ന ഒരാളാണ് യഥാർത്ഥ തപസ്വി. ഈ പ്രപഞ്ചത്തിൽ മഹാദേവൻ മാത്രമേ ഉള്ളൂ അങ്ങനെ. അങ്ങനെ മഹാദേവൻ നിരഞ്ജനനായിട്ട് ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരകളിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ബ്രഹ്മാവ് ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ, ഒരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബത്തിൽ കഴിഞ്ഞ് നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഈ സമൂഹത്തിനെയും ഉദ്ധരിച്ച് അവരെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ബ്രഹ്മ മാർക്കറ്റിംഗ് ചെയ്യാൻ പോയി. മഹാദേവനും പറഞ്ഞു, എനിക്ക് ഗ്രഹവും വേണ്ട, പത്നി വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ആകാശം കൂര, ഭൂമി എന്റെ ഇതാണ് എന്ന് പറഞ്ഞു. ഒന്നും, അതൊരു മനോഹരമായ ശ്ലോകമാണ്. അതായത് ഏകാത്മ നിരഞ്ജൻ, സ്വയം അദ്ദേഹം മാത്രം ഉള്ളിൽ ദൈവത്തിനെ ഓർത്ത് സന്തോഷമായി കഴിയുന്ന ഒരു വ്യക്തി. ആ സമയത്ത് പാർവതി എത്രയോ കാലമായിട്ട് തപസ്യ ചെയ്ത് തപസ്യ ചെയ്ത് തപസ്യ ചെയ്ത് മഹാദേവനെ തന്നെ ഭർത്താവായി കിട്ടണം എന്ന് കഠിനമായ തപസ്യ ചെയ്ത് കഴിയുകയാണ്. ആര്? പാർവതി. ഒന്നും രണ്ടും ജന്മമല്ല, ആദ്യം സത്യയായി ജനിച്ചു. ആ കഥ എല്ലാവർക്കും അറിയാം. സത്യയായി ജനിച്ച് മഹാദേവനെ വിവാഹം ചെയ്തു. പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചോ? ഇല്ല. സതി ആത്മഹത്യ ചെയ്തു. പിന്നെ ആ സതി രണ്ടാമത്തത് ഭുവനേശ്വരിയായി വന്നു. അപ്പോഴും ഘോരമായ തപസ്യ ചെയ്ത് ഫസ്റ്റ് സതിയായി വന്നു, രണ്ടാമത്തത് ഭുവനേശ്വരിയായി വന്നു, മൂന്നാമത്തത് പാർവതിയായിട്ട് വന്നു. മൂന്ന് പ്രാവശ്യം വന്നു. ആര് മൂന്ന് പ്രാവശ്യം വന്നു? പാർവതി. സതിയായി വന്നു, വിവാഹം കഴിച്ചു, ഒരുപാട് ജീവിക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തത് ഭുവനേശ്വരിയായി വന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദേവന്മാർക്ക് വരെ പുനർജന്മം ഉണ്ടെന്നാണ് ഇല്ലേ? ഇന്നലെ പറഞ്ഞു ഇന്ദ്രനും സൂര്യനും. അടുത്തത് എന്തായിട്ട് വന്നു? ഇന്ദ്രനും സൂര്യനും ആരായിട്ട് വന്നു? ബാലി സുഗ്രീവൻ. പിന്നെ അവരുടെ അംശം ആരായിട്ട് വന്നു? ഇല്ലേ, മൂന്ന് തവണ വന്നു. നമ്മളെല്ലാം എത്ര തവണ എന്ന് നമുക്കേ അറിയില്ല. ബഹുനാം ജന്മനാമന്തെ, എത്രയോ ജന്മങ്ങളായി നമ്മൾ ജനിക്കുകയാണ്. അപ്പൊ ആദ്യം സതിയായി ജനിച്ചു, മഹാദേവനോടൊപ്പം ജീവിക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തത് ഭുവനേശ്വരിയായി ജനിച്ചു, അത്രയ്ക്കും തപസ്യ ചെയ്ത് മഹാദേവനെ വിവാഹം ചെയ്തു. പക്ഷെ മഹാദേവനെ കാണുമ്പോ ഇദ്ദേഹം ഒരു ഒരു ഇതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ശ്മശാനത്തിൽ ചെന്ന് ശവങ്ങളെ കത്തിച്ച ഭസ്മം. ഇപ്പോ ചിലരൊക്കെ ഭസ്മം എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് പീടിയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങി ഇങ്ങനെ അടിക്കുന്നില്ലേ, അത് വേറെ, അത് ആർട്ടിഫിഷ്യലി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മഹാദേവൻ ഏത് ഭസ്മമാ പുരട്ടിയത്? ശ്മശാനത്തിൽ ചെന്ന് ശവങ്ങളെ കത്തിച്ച ആ ഭസ്മം എടുത്താണ് ദേഹത്ത് മുഴുവനും പുരട്ടുന്നത്. മഹാദേവൻ വീട്ടിൽ വന്ന എത്ര പേര് അകത്ത് കയറ്റും? അതിനെയാ അദ്ദേഹം ഭസ്മമായിട്ട് ശരീരം മുഴുവനും പുരട്ടി. കഴുത്തില് പാമ്പ്, തലയോട്ടിക്കൊണ്ടുള്ള മാല, അരയിലൊരു പാമ്പും വേളുകളും, ഇതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. പിന്നാരൊക്കെയാ? ഭൂതപ്രേത പിശാചികൾ എല്ലാം. നേരെ വന്ന് പറഞ്ഞ എല്ലാം വളഞ്ഞേ പോകുള്ളൂ. നന്ദി, മണിമാൻ, ബൃങ്കി, പ്രപഞ്ചത്തിനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂതങ്ങളെ ആര് നയിക്കും എന്നൊരു ചോദ്യം വന്നു. ആരും അയ്യോ ഇത് വേണ്ട, ആരും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. ശിവൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും ഇതിനെല്ലാം. അതാണ് നിങ്ങൾ ഈ വഴിയിലൊക്കെ കേരളത്തിലൊക്കെ പോകുമ്പോ കാണാം, മാടൻ, യക്ഷി, ആ മാടൻ, ഈ മാടൻ എന്നൊക്കെ പറയുന്നില്ലേ. അതിൽ ഒന്നാണ് നമ്മുടെ മുത്തപ്പൻ. കണ്ണൂരുകാരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമേ ഉള്ളൂ. ശിവന്റെ ഭൂതഗണങ്ങളിൽ പെടുന്നതാണ് ആര്? മുത്തപ്പൻ. അപ്പൊ ഇവര് ചോര കുടിക്കും, കള്ളുകുടിക്കും, ഇവരെല്ലാം താമസ സ്വഭാവത്തിലാണ്. അപ്പൊ ഇവർ ഇവരെയൊന്നും ആർക്കും നിയന്ത്രിക്കാൻ തയ്യാറായില്ല, ആരുമേ തയ്യാറായില്ല. പക്ഷെ മഹാദേവൻ തയ്യാറായി, ഇവരുടെ എല്ലാം നിയന്താവായി മാറി. അദ്ദേഹം ഭൂതപതിയായി അറിയപ്പെട്ടു. അപ്പോ ഭുവനേശ്വരി അങ്ങനത്തെ ഒരാളെയാ കല്യാണം കഴിച്ചത്. ഈ ശ്മശാനത്തിന്റെ ഭസ്മം പുരട്ടി, തലയൂട്ടി, മാലയായിട്ട്, പാമ്പുകളും തേളുകളും എല്ലാം കഴുത്തിലൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യനെ ഭർത്താവായി വിവാഹം ചെയ്തു. ഇദ്ദേഹം വെളിയിലിരുന്ന് ഒന്നും ആവശ്യപ്പെടില്ല. ഭക്ഷണം ചോദിക്കുകയോ എനിക്ക് ഉറങ്ങണമെന്ന് പറയൂ. അതായത് ബാഹ്യലോകമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല. പൂർണമായി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ച ഒരു വ്യക്തി. അദ്ദേഹം സദാസമയം ജപമാലയും എടുത്തിട്ട് രാമ 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 ഇത് മാത്രം ചിന്തിക്കും. അതുകൊണ്ട് ആൾക്കാരെല്ലാം കാശിയിൽ ചെന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എത്ര പേര് കാശി പോയിട്ടുണ്ട്? കാശി, ബനാറസ്, വാരണാസി, എല്ലാരും കാശിയിൽ പോയി മരിക്കണം, കാശിയിൽ പോയി മരിക്കണം, കാശിയിൽ പോയി മരിക്കണം. എന്തുവെച്ചാൽ എല്ലാ ജീവജാലവും കാശിയിൽ ഇടതുവശം ചരിഞ്ഞു മരിക്കുകയും വിശ്വനാഥൻ ചെടിയിൽ വന്ന് രാമ 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 എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുകയും ചെയ്യും. ജീവൻ ശരീരത്തിൽ, പ്രാണൻ ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന സമയത്ത് ആര് വന്ന് നമ്മുടെ ചെവിയിൽ ജപിക്കും? കാശി വിശ്വനാഥ്. അതൊരു അതിശയമാണ്. മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, ഏത് ജീവിയാണെങ്കിലും ശരി, കാശിയിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ ഇടതുവശം ചരിഞ്ഞ്, ലെഫ്റ്റ് സൈഡിൽ ചരിഞ്ഞങ്ങ് മരിക്കും. കാരണം ശിവൻ വലത്തെ ചെവിയിൽ വന്നിട്ട് മരിക്കുന്ന നേരത്ത് രാമ രാമ രാമ. അതുകൊണ്ട് ആൾക്കാർ എവിടെ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നത്? കാശി. അവിടെ മണികർണിക എന്ന് പറഞ്ഞ ഒരു ഘാട്ട്, ഒരു ഒരു ഇതുണ്ട്, ഈ കൊളക്കടവ്, കുളിക്കാനുള്ള ഒരു കടവുണ്ട്. മണികർണിക, നിങ്ങൾ പഴയ ഹരിശ്ചന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഹരിശ്ചന്ദ്രൻ ആ കടവിലാണ് കാവൽക്കാരനായി നിന്നത്. അപ്പൊ അവിടെ ഇന്ന് പോയാലും പിന്നെ സർക്കാരിന്റെ ഇതുകൊണ്ട് അവിടെ ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ജീവിതത്തിന്റെ അവസാന കാലത്ത് അവിടെ വന്ന് താമസിക്കാം. അവർ ഭക്ഷണം തരും, മരുന്ന് കൊടുക്കും. മരിച്ചു കഴിഞ്ഞാൽ അന്ത്യേഷ്ടി ക്രിയ, അവസാനത്തെ കർമ്മവും അവരവിടെ ചെയ്തത്. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി അന്യത് സകലം പരസ്മൈ നാരായണായിതി സമർപ്പയാമി, എല്ലാം അവിടെ ചെയ്തു. അപ്പൊ കാശിയിൽ ചെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇതാ. അപ്പൊ സദാസമയവും മഹാദേവൻ കയ്യിൽ ജപമാല, മഹാദേവന്റെ ചിത്രമൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, കയ്യിൽ ജപമാലയും വെച്ചിട്ട് രാമ 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 എന്ന് നിരന്തരം ജപിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഭുവനേശ്വരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ സദാ രാമനെ ജപിക്കുന്നത്, എന്താണത് എന്നൊക്കെ ചോദിച്ചപ്പോ ശിവൻ രാമന്റെ മഹിമ പറയാം. എങ്ങനെ ഭാഗവതം പരീക്ഷിത്തും ശുകമഹർഷിക്കും ഇടയ്ക്കുള്ള സംവാദമോ അതേപോലെ രാമായണം ശിവപാർവതി സംവാദമാണ്. ശിവനും പാർവതിയും ചർച്ച ചെയ്യുന്നതാ രാമായണം. അപ്പൊ രാമന്റെ മഹിമകൾ പറഞ്ഞു. ഒരു ചെറിയ നന്മ സേവനം ചെയ്താൽ പോലും ആ വ്യക്തിയെ ഒരിക്കലും മറക്കാത്ത ഈശ്വരൻ, മറന്ന് രാമ എന്ന നാമം ജപിച്ചാലും അദ്ദേഹത്തിന് അദ്ദേഹം മോക്ഷപ്രാപ്തി തരും. വിശാലമായ ഹൃദയം, കാരുണ്യം ചൊരിയുന്ന മനസ്സ് എന്ന് രാമന്റെ മഹിമ ഇങ്ങനെ അദ്ദേഹം ആയിരം നാവുള്ളതുപോലെ വിശദീകരിക്കുകയാണ്. ആരാ വിശദീകരിക്കുന്നത്? ശിവൻ. ആ സമയത്ത് രാമൻ ആ വഴിയേ കൂടെ പോകും. അപ്പൊ ഭുവനേശ്വരിക്ക് ഒരു സംശയം, എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം എന്നൊരു സംശയം. അപ്പൊ ഭുവനേശ്വരി എന്ത് ചെയ്തു? പെട്ടെന്ന് സീതയുടെ രൂപവും എടുത്തിട്ട് രാമന്റെ മുമ്പേ പോയി, നോക്കാം എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കാൻ വേണ്ടി സീതയുടെ രൂപവും സ്വീകരിച്ച ഭുവനേശ്വരി രാമന്റെ മുമ്പേ പോയി. ഉടനെ രാമൻ, ജഗത്മാതാ ജഗന്മോഹിനി എന്നെ ഒന്നും പരിശോധിക്കരുതേ എന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. ഭുവനേശ്വരിക്ക് മനസ്സിലായി, ഇനി ഹൃദയം അറിയുന്ന ഈശ്വരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭുവനേശ്വരി അതേ സീതയുടെ രൂപത്തിൽ എവിടെ തിരിച്ചു വന്നു? എവിടെ തിരിച്ചു വന്നു? മഹാദേവന്റെ. മഹാദേവൻ സീതയാണെന്ന് വിളിച്ച് എണീറ്റ് കാലോടഞ്ഞു സാഷ്ടാംഗം. ഭുവനേശ്വരൻ, അയ്യോ പ്രഭോ വീടല്ലേ വീട്, ഞാൻ നിങ്ങളുടെ ധർമ്മപത്നി, അയ്യോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നിന്നെ എന്റെ അമ്മയായി കണ്ടുപോയി, അതുകൊണ്ട് ഇനി വിവാഹം ചെയ്യപ്പോയി. അതോടെ ആദ്യം സതിയായി വന്ന് നടന്നില്ല, രണ്ടാമത്തത് ഭുവനേശ്വരിയായും നടന്നില്ല, മൂന്നാമത്തത് പാർവതി തീരുമാനിച്ചു ഇപ്രാവശ്യം ഒരു തെറ്റും തരത്ത്. നിങ്ങൾ എത്ര പേർ പോയിട്ടുണ്ടെന്ന് അറിയില്ല, കേദാർനാഥ് എത്ര പേർ പോയിട്ടുണ്ട്? കുറച്ചുപേരൊക്കെ പോയിട്ടുണ്ട് അല്ലേ. ഇതൊരു അതിശയമാണ്. അവിടെയൊക്കെ പാറയുടെ ഇടയിലിരുന്ന് ഈ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഒക്കെ വരും. ഋഷിമാരെല്ലാം ആ തണുത്ത വിറച്ച ആ ഒരു ഇതിൽ ടെമ്പറേച്ചറിൽ കഴിയുകയാണ്. അപ്പൊ ഇപ്പോഴും കേദാർനാഥ് ബദ്രീനാഥിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു തുണിയിൽ അരിയെല്ലാം ഇട്ടിട്ട് ഈ വെള്ളത്തിൽ കെട്ടി മുക്കി വെച്ച് നമ്മൾ കുളിച്ചിട്ട് വരുമ്പോ അതെല്ലാം എന്ത് ജോറായിരിക്കും. പാറയുടെ ഇടയിൽ നിന്ന് ചുടുവെള്ളം വരുന്നു. എല്ലാം പ്രകൃതിയെല്ലാം മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള അപരിമിതമായ ഒരു തെറ്റും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ജ്ഞാനമാണ് ഈ പ്രകൃതി. അപ്പൊ അവിടെ കേദാർനാഥില് പാർവതി ഉറങ്ങി ഉണങ്ങിയ ഇലകളും കഴിച്ച് തപസ്യ ചെയ്യുന്നു. അപർണ, അതുകൊണ്ടാണ് അപർണ എന്ന പേര് പാർവതിക്ക്. വെറും ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ച് ശരീരത്തിനകത്ത് ജീവനെ നിലനിർത്തി എന്ത് സംഭവിച്ചാലും ഇപ്രാവശ്യം ഇദ്ദേഹത്തിനെ വിവാഹം കഴിക്കണം എന്ന് 12-ാമത്തെ വയസ്സിൽ തപസ്യ തുടങ്ങിയതാണ് ആര്? പാർവതി. പക്ഷെ മഹാദേവനെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടന്ന് ത്രിയുഗി നാരായൺ കേദാർനാഥിൽ നിന്ന് താഴോട്ട് വരുമ്പോ ഗൗരികുണ്ടിന്റെ തൊട്ടടുത്ത് ത്രിയുഗി നാരായൺ എന്ന് പറയുന്ന മനോഹരമായ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. പോയിട്ടുണ്ടോ ആരെങ്കിലും? 4-5 പേര് മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചാണ് ശിവപാർവതി കല്യാണം. പാർവതി അത്ര മനോഹരമായി, തമിഴ്നാട് മീനാക്ഷി ക്ഷേത്രം എത്ര പേര് പോയിട്ടുണ്ട്? മധുരൈ കുറെ പേര് പോയിട്ടുണ്ട് അല്ലെ. കല്യാണ തിരുക്കോലം എന്നവിടെ പറയും. ഈ ഒരു തത്തയൊക്കെ വെച്ചിട്ട് തോളിൽ ഒരു തത്തയെല്ലാം വെച്ചിട്ട് അതിമനോഹരമായി മീനാക്ഷി വിവാഹ കോലത്തിൽ റെഡിയായിരിക്കുകയാണ്. അപ്പൊ ആ വിവാഹത്തിന് ഈരേഴ് പതിനാല് ലോകത്തിലുള്ള സമസ്ത ദേവീദേവന്മാരും ഋഷിവര്യന്മാരും മുനിമാരും ബ്രാഹ്മണരും പുരോഹിതരും എല്ലാവരും അവിടെ പങ്കെടുക്കാം. ആദ്യം ഒരാളെ കണ്ടു, അരയന്നത്തിന്റെ മീതെ പാലുപോലെ വെള്ളനിറം, കയ്യിൽ അമൃതകുംഭവും വെച്ചിട്ട് ചുറ്റിയും ഭൃഗു ഉൾപ്പെടെ സർവത്ര ഋഷിമാരും മന്ത്രം ചൊല്ലിക്കൊണ്ട് കല്യാണവേദിയിൽ കടന്നു വരുന്നു. പാർവതി തോഴിമാരെടുത്ത് ചോദിച്ചു, ഇതാണോ ശിവൻ എന്ന് ചോദിച്ചു. തോഴിമാരല്ലേ, ഇത് ശിവനല്ല, ഇത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞു നാല് തലയോടെ. ഉടനെ പാർവതി തോഴുത്, ശരി. അത് കഴിഞ്ഞപ്പോ ഒരു സുന്ദരനായ പുരുഷൻ നാല് കൊമ്പുള്ള ആനപ്പുറത്ത് ശരീരത്തിൽ ആയിരം കണ്ണുകൾ, റമ്പ, മേനക, ഊർവശി, കിലോത്തമ, എല്ലാരും ഡാൻസ് ചെയ്ത് പാർവതി ചോദിച്ചു, ഇതാണോ ശിവൻ? അയ്യോ, ഇതും ശിവനല്ല, ഇതാരാ? സ്ഥാനത്തിലുള്ള ഭസ്മമെല്ലാം ദേഹത്ത് തേച്ചു, മൊത്തവും തലയോട്ടിയുടെ ഒരു മാല, ഫോട്ടോഷോപ്പ് ഇല്ലായിരുന്നു അന്ന്, തലയോട്ടിയുടെ മാല, കഴുത്തില് പാമ്പ്, അരയില് പാമ്പ്, ചുറ്റിയിൽ നന്ദി, മണിമാൻ, ബൃങ്കി, ഒരുത്തന് നെറ്റിയിൽ കണ്ണ്, ഒരുത്തന് മൂന്നാമത്തെ കൈ വയറ്റില് പൊക്കം കുറഞ്ഞത്, ചിലത് ബ്ലഡ് ഒക്കെ കുളിക്കി നില വിളിച്ചോണ്ടല്ലേ. പാർവതി ചോദിച്ചു, ഇവരെല്ലാം ആരകത്ത് വിട്ടത്? ഇതേത് കൂട്ടവാ? ഇവരെന്തിനാ അകത്ത് വിട്ടത്? ഉടനെ തോഴിമാര് പറഞ്ഞു, പാർവതി, ഇതാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്ന ശിവൻ. ബോധം കെട്ട് വീണു. നല്ല രസകരമായി ശിവപുരാണത്തിൽ പറയുന്നു, പാർവതി ഓടി ഓടിച്ചെന്ന് നാരായണനെ സാഷ്ടാംഗം എന്താ പറയാ ശരണാഗതി പ്രാപിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം ഇതല്ല. വിഷ്ണുവിന്റെ അനുജത്തി ആയതുകൊണ്ട് പാർവതിക്ക് വൈഷ്ണവി എന്ന ഒരു പേരും ഉണ്ട്. അപ്പോ നാരായണൻ അതുകൊണ്ടാണ് നിങ്ങൾ മധുരയിൽ പോയാല് പാർവതി കാണും, ശിവൻ കാണും, രണ്ടുപേരുടെയും കൈ പിടിച്ചു കൊടുക്കുന്നതാരാ? നാരായണ. അവിടെ വലിയ മെയിൻ അമ്പലത്തിൽ തന്നെ ഫ്രണ്ടിൽ വലിയ പെയിന്റിംഗ് ഉണ്ടാവും പഴയ കാലത്ത്. ഇവർ രണ്ടുപേരുടെയും കൈ പിടിച്ചു വെക്കുന്നതാരാ? ഭഗവാൻ നാരായണൻ നിന്ന് രണ്ടുപേരും. അപ്പൊ ശിവൻ ഭഗവാൻ പറയും പാർവതി എടുത്ത്, ബാഹ്യമായി നോക്കി ഒന്നും തീരുമാനിക്കരുത്. ശിവന്റെ ഹൃദയം എന്ന് പറയുന്നത് സമുദ്രത്തിനെ പോലെ ആഴമുള്ളതാ. സമുദ്രത്തിലിരുന്ന് എത്ര വെള്ളം പുറത്തെടുത്താലും വെള്ളം കുറയില്ല, അതിനകത്ത് എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം നിറയത്തില്ല. അതുപോലെ ഒരു ഹൃദയമുള്ള വ്യക്തിയാണ് മഹാദേവൻ. ഈ ലോകത്തിൽ സംഭവിക്കുന്നത് ഒന്നും തന്നെ അദ്ദേഹത്തിനെ ബാധിക്കത്തില്ല. താമര ഇതൾ വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ ഒന്നിനോടും മമതയില്ലാതെ ഒന്നിനു വേണ്ടിയും ദുഃഖിക്കാതെ നിറഞ്ഞ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാകുന്ന സൗഭാഗ്യം നിനക്ക് മനസ്സിലാവില്ല എന്ന് ശിവന്റെ മഹിമയെല്ലാം പറഞ്ഞ് അവസാനം ആര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? പാർവതി സമ്മതിച്ചു. എന്നാലും പറഞ്ഞു, ഇത് കാണാൻ കൊള്ളൂല്ല. അപ്പൊ ശിവനെ നാരായണൻ സ്വയം അലങ്കരിച്ചു കൊണ്ടുവന്ന് അതാ മധുരയിൽ നിങ്ങൾ കാണുന്ന കല്യാണ സുന്ദരേശ്വരർ. അവിടെ മഹാദേവന്റെ പേരെന്താണ്? കല്യാണ സുന്ദരേശ്വരർ. ഭയങ്കര ഫസ്റ്റ് ടൈം ആയിട്ട് സിൽക്ക് ഡ്രസ്സ് കെട്ടിട്ട് വരാണല്ലോ ശിവ. അല്ലെങ്കിൽ ഈ മര ഉരിയും പാമ്പും ഇതൊക്കെ വെച്ച് ഈ മുണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന പാമ്പ് കൊണ്ടാണ് ഒരു പാമ്പ് അരയിൽ നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ആദ്യമായിട്ട് പട്ടുവസ്ത്രവും ധരിച്ച് നല്ല വിടർന്ന കണ്ണുകളും ഉയർന്ന നെറ്റിയും വിരിഞ്ഞ തോളും മാർപ്പും അങ്ങനെ ലാക്ഷ്യ അവൻ പാർവതി എടുത്തു ചോദിച്ചു, എങ്ങനെയുണ്ട്? നാണം കൊണ്ട് പറഞ്ഞു, ഓക്കെ എന്ന് വിവാഹം കഴിച്ചു. വിവാഹ പന്തലിൽ വന്നിരുന്നു. വീണ്ടും പാർവതി ഓടി ശിവൻ നാരായണന്റെ അടുത്ത്, എല്ലാം കൊള്ളാം, തൃശൂലം ഒന്ന് മാറ്റി വെക്കാൻ പറയൂ. ശരി, ആ തൃശൂലവും മാറ്റി വെച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പാർവതി ദേവി ഭക്ഷണം വിളമ്പിയപ്പോ ശിവന്റെ അടുത്ത് ചോദിച്ചു, പൂമാല കണ്ടിട്ടുണ്ട്, ചന്ദനമാല കണ്ടിട്ടുണ്ട്, രക്തചന്ദനം കൊണ്ട് മുത്തുമാല, പവിഴം, സ്വർണം എല്ലാം കണ്ടിട്ടുണ്ട്, ഇതെന്തിനാ അങ്ങ് തലയോട്ടി കൊണ്ടുള്ള ഒരു മാല ഇട്ട്? വേറെ മാല ഒന്നും കിട്ടിയില്ലേ? എനിക്ക് തോന്നുന്നു പാർവതി കേരളത്തിൽ നിന്നാണ്. അപ്പൊ ശിവൻ പറഞ്ഞു, ദേവി ഇതെല്ലാം നിന്റെ തലയാണെന്ന് പറഞ്ഞു. പാർവതി, എന്റെ തലയോ? ഓരോ ജന്മത്തിലും എന്നെ പതിയായി കിട്ടണമെന്ന് നീ ഘോര തപസ്യയിരിക്കുകയും അത് നടക്കാതെ പോകുന്നത് കൊണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇതെല്ലാം ശേഖരിച്ചു. പാർവതിയുടെ കണ്ണെല്ലാം നിറഞ്ഞു.
അപ്പൊ പിന്നെ അടുത്തത് പാർവതി ചോദിച്ചു, എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവനന്തപുരം കാര്യമാണ് ചോദിച്ചു, പ്രഭു അതെന്താ അന്ന് മാത്രം മരിക്കാത്ത, ഞാൻ മാത്രം എല്ലാ പ്രാവശ്യം മരിക്കുന്നത് എന്തിനാണ്?
അപ്പൊ അവിടെ ശിവൻ പറയുന്നു, നാവിന്റെ തുമ്പത്തിൽ നിന്ന് രാമന്റെ നാമം ഒരിക്കലും പിരിയില്ല, ഞാൻ ശ്വാസം വിടാൻ മറന്നാൽ പോലും രാമമന്ത്രം ജപിക്കാൻ വിടില്ല, അതുകൊണ്ടാ എനിക്ക് അമരത്വം കിട്ടിയത് എന്ന് ശിവൻ പാർവതിക്ക് പറയുകയും അവർ രണ്ടുപേരും ദൈവത്തിന്റെ നാമം ചർച്ച ചെയ്യുകയും ചെയ്തു. അത് കുറച്ചു കഴിഞ്ഞു, അതും കൂടെ കഴിഞ്ഞപ്പോ പിന്നെ പാർവതി പറഞ്ഞു, എത്ര കാലം നമ്മൾ ഈ ഗുഹയ്ക്കകത്തും ഈ നദിയുടെ തീരത്തും പാറകളുടെ ഇടയ്ക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു വീട് വേണ്ടേ നമുക്ക് എന്ന് ചോദിച്ചു.
അത് സ്ത്രീകള് ഇന്ത്യയിലായാലും എർത്തിലായാലും സ്വർഗത്തിലായാലും എല്ലാരുടെ ഡിമാൻഡും ഒന്ന് തന്നെയാണ്, വീട് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ശിവൻ പറഞ്ഞു, ശരി കെട്ടിപ്പോയില്ലേ, ഒരു വീട് വെക്കാം.
വളരെ ശിവപുരാണത്തിൽ അതിമനോഹരമായി പറയുന്നു, മായാധനവൻ ദേവ അസുര ശില്പിയെ വിളിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം പണിതു, അതിൽ പാർവതി താമസമായി. കൊട്ടാരം പണിത ഉടനെ ബ്രാഹ്മണരെല്ലാം സപ്ത ഋഷികളും ഓടി വന്നിട്ട് പറഞ്ഞു, പ്രഭോ അങ്ങ് ഇത്ര വലിയ ഒരു മന്ദിരം പണിതു, പക്ഷേ പൂജയും പുണ്യ ഇതൊന്നും ചെയ്യാതെ അകത്ത് കയറി താമസിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ശിവൻ പറഞ്ഞു, എന്നാ ശരി പൂജ ചെയ്തോളൂ. എല്ലാ ബ്രാഹ്മണരും കൂടെ മാസങ്ങളോളം പൂജ ചെയ്തു. പൂജ കഴിഞ്ഞ ഉടനെ ബ്രാഹ്മണര് പറഞ്ഞു, പൂജയുടെ ഫലം ദക്ഷിണ തന്നാലേ പൂർത്തിയാവുള്ളൂ, ഞങ്ങളെ വെറും കൈയോടെ വിട്ടാൽ ശരിയാവില്ല. ശിവൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വീട് തന്നെ നിങ്ങൾ ദക്ഷിണയായിട്ടെടുത്തു. അപ്പൊ ശിവപുരാണത്തിൽ ഒരു ശ്ലോകമുണ്ട്, മനസ്സുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് ഒരു നിമിഷം ഒരു മനുഷ്യൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, ആ നിമിഷം തന്നെ അയാൾ കർമ്മബന്ധനത്തിലിരുന്ന് മുക്തനാവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കർമ്മബന്ധനം എവിടെയാ? മനസ്സിന്റെ ഉള്ളിൽ. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അതുകൊണ്ടാ വിടുമ്പോ വളരെ വേദന ഉണ്ടാകുന്നത്. ഒരു ദിവസം മരണം വരുമ്പോൾ ഈ കൂടിലിരുന്ന് ആത്മാവ് തിരിയുന്നു. ആർക്ക് ആസക്തി വളരെ കുറച്ചാണോ ആത്മാ നിസാരമായി പുറത്തു പോകും. ആർക്കാണോ അറ്റാച്ച്മെന്റ് ആലിന്റെ വേരുകൾ പോലെ പടർന്നിരിക്കുന്നത്, ആ ആത്മാ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. ഒരുപാട് വേദനിക്കേണ്ടി വരും.
എന്തെങ്കിലും മനസ്സിലായോ? ആർക്ക് വേദന അധികമായിരിക്കും? അറ്റാച്ച്മെന്റ്, എന്റെ വീട്, എന്റെ പൈസ, എന്റെ കുടുംബം,
എത്രയ്ക്കുമുണ്ടോ അത്രയ്ക്കും വേദന ഉണ്ടാവും. എത്രയ്ക്കും അറ്റാച്ച്മെന്റ് കുറയുമോ അത്രയ്ക്കും വേദന കുറയും. ശാസ്ത്രം കരിക്കും തേങ്ങയും കൊപ്രയുടെയും ഉദാഹരണമാണ് പറയുന്നത്. കരിക്കിൽ നിന്ന് നമുക്ക് അതിനെ ഇളക്കിയെടുക്കാൻ പറ്റുമോ? പിടിച്ച് ചൊരണ്ടിയൊക്കെ എടുക്കണം, അത് എന്നാലും ഒട്ടിപ്പിടിച്ചിരിക്കും. തേങ്ങയാവുമ്പോ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാ വരും. പക്ഷെ കൊപ്രയാവുമ്പോഴോ അത് താനേ പിരിഞ്ഞിരിക്കും. 50 വയസ്സ് വരെ നമുക്ക് ഈ ലോകത്തിലെല്ലാം കെട്ടിപ്പിടിക്കാം. അത് കഴിഞ്ഞാൽ പതുക്കെ 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 അത് വിടണം. അത് വിടുമ്പോ ആത്മാ കൂടുതൽ ദൈവത്തിനെ ഓർക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഈശ്വരന്റെ കൃപാദത്തിൽ പോവുകയും ചെയ്യും. അല്ലെങ്കിൽ തേനീച്ചയുടെ ഉദാഹരണമാ പറയുന്നത്, ഈ തേനീച്ച ജീവിതകാലം മുഴുവനും പൂക്കൾ പൂക്കളായി പോയി തേന് ശേഖരിച്ച് 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 എല്ലാം ആ കൂട്ടിൽ കെട്ടിവെക്കും. അത് നിറയുമ്പോ ഏതെങ്കിലും ആണുങ്ങൾ വന്ന് തീ വെച്ച് എല്ലാത്തിനെയും കൊന്ന് തേനെല്ലാം എടുത്തുകൊണ്ട് പോകും. പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ഒരു തേനീച്ച പോലും തേന് കുടിച്ചിട്ടില്ല. പക്ഷെ ഈ തേനീച്ചയത്തെ കളക്ട് ചെയ്തതെല്ലാം ആരാണ്? തേനീച്ച. ഇതാണ് ഒരു മായാലോകം എന്ന് പറയുന്നത്. ശരി, ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്തു, ഇനി ഞാൻ ചെയ്യില്ല.
രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം
ശ്രീരാം ജയ രാം ജയ ജയ രാം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ
ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ ഹരേ
അടുത്തത് ഭാഗവതത്തില് ഒരു കൂട്ടായ്മയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. കോഓപ്പറേഷൻ. എപ്പോഴും സന്മനസ്സുള്ള ആൾക്കാരുടെ ഒരു കൂട്ട് ഒരു ജീവന് വളരെ വളരെ അത്യാവശ്യമാണ്. അതിനെ സത്സംഗം എന്ന് പറയാം. അങ്ങനെ പല പേരിൽ കൂടെ നമുക്കത് പറയാൻ സാധിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ആധ്യാത്മിക കണക്ഷൻ നമുക്കുണ്ടായിരിക്കും. കാരണം എല്ലാവരുടെ ജീവിതത്തിലും ഒരു സമയത്ത് ശനിയും ചൊവ്വയുടെയും നമ്മൾ ജാതക ഗ്രഹ നിലയൊക്കെ നോക്കാറില്ലേ, വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി നമ്മളെ ചുറ്റിയും ഈ ഗ്രഹങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. ഇത് വളരെ സിമ്പിൾ സയൻസ് ആണ്. മഴക്കാലം വരുമ്പോ നമ്മൾ നനയും, വെയിൽ കാലം വരുമ്പോ നമ്മൾ ചൂട് അനുഭവിക്കും, ഇല്ലേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതേപോലെ ഈ 12 ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ സോറി 12 രാശിയിൽ കൂടെ നമ്മളെ ചുറ്റുമ്പോൾ പലതരത്തിലുള്ള ഒരു കാലാവസ്ഥയുണ്ടാണ്. ഇത് സത്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ചൊവ്വയും ശനിയും ഇവരുടെയൊക്കെ അവകാരം വരിക തന്നെ ചെയ്യും. വേനൽക്കാലവും മഴക്കാലവും മാറി മാറി വരുന്നത് പോലെ ഓരോരുത്തരുടെ ജീവിതത്തിലും സുഖവും ദുഃഖവും മാറി വരും. സുഖം മാത്രം മതി എന്ന് ആവശ്യപ്പെടാനും സാധിക്കില്ല, ദുഃഖം മാത്രം മതി എന്ന് പറയാനും പറ്റില്ല. ഇത് മാറി തന്നെ വരും. മാത്ര സ്പർശാത്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖത ആഗമ അപായിനോ അനിത്യസ്താം സ്ഥിതീക്ഷസ്വഭാരത. വേനൽക്കാലം വന്ന് എങ്ങനെ മാറിപ്പോകുന്നു അതേപോലെ സുഖം വരുന്നതും ഒരു ദിവസം ഇല്ലാണ്ടാകും, ദുഃഖം വന്നാലും ഒരു ദിവസം ഇല്ലാതെയാകും. ഇത് രണ്ടും ശാശ്വതമല്ല. അതുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും സുഖവും വരും ദുഃഖവും വരും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഏതാണ് കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്? ദുഃഖമാണ് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത്. അപ്പോ ഈ സാഹചര്യത്തില നമുക്ക് ആധ്യാത്മികമായ ഒരു കൂട്ട് വേണം. ആധ്യാത്മിക ചിന്തയില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ എന്തെയും? അവൻ അങ്ങനെ പറഞ്ഞോ, അങ്ങനെ വിട്ടാ പറ്റില്ല, ഞാനും കൂടെ വരാം ബാ എന്ന് പറഞ്ഞ് ഈ കത്തുന്ന തീയുടെ പുറത്ത് തീ കോരിയിടും. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ആധ്യാത്മിക ചിന്തയുള്ള ഒരാൾക്ക് മാത്രമേ വിഷമഘട്ടത്തിൽ ശരിയായ ഒരു ഉത്തരം നമുക്ക് തരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടും ജീവിതത്തിൽ നല്ല സന്തുക്കളുടെ പരിശുദ്ധ ഹൃദയമുള്ള ആൾക്കാരുടെ സംഘം വളരെ അത്യാവശ്യമാണ്. സത്സംഗം വളരെ വളരെ അത്യാവശ്യമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? അങ്ങനത്തെ ഒരാളുണ്ടെങ്കിലും മതി, നമ്മുടെ ജീവിതത്തിൽ പല മാറ്റം സംഭവിക്കും. അപ്പൊ പാണ്ഡവരുടെ കഥ പറയുന്ന സമയത്ത് അഞ്ചു പേർ, യുധിഷ്ഠിര, ഭീമ, പിന്നെ അർജുന, നകുല, സകൽ, പാണ്ഡവർ അഞ്ചു പേരാണെങ്കിലും ഇതിൽ രണ്ടു പേര് വലിയ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. ആരാണെന്നറിയാമോ? നകുല സഹദേവൻ അല്ല, ഭീമ അർജുന. അതുകൊണ്ട് ഗീതയിൽ തന്നെ പല സ്ഥലത്ത് ഭീമാർജുന ഭീമാർജുന എന്ന വാക്കുവേ. അഞ്ചു പേരുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ? വിവാഹമായിക്കോട്ടെങ്കിലും സുഹൃത്തുക്കളായിക്കോ, ഒരു കമ്മ്യൂണിറ്റി ആയാലും, യഥാർത്ഥത്തിൽ ആ പങ്കാളിയെ നമ്മൾ സ്വീകരിക്കുന്നത് ഫിസിക്കലി അല്ല, മനസ്സിന്റെ ഉള്ളിലാണ്. എന്തെങ്കിലും മനസ്സിലായോ? ആ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്, അല്ലാതെ ലൈഫിലല്ല. ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. ഒരു ട്രെയിനില് ഇന്ത്യയിലെ ജനറൽ ക്ലാസ് കമ്പാർട്ട്മെന്റിൽ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ട്? ശരി, ഇനി ഒരു സാഹചര്യം വന്നാൽ എത്ര പേര് യാത്ര ചെയ്യും? ഒരു കയ്യും കാണാനില്ലല്ലോ. കുറച്ച്, അതൊരു വലിയ തപസ്യാ. അപ്പോ അങ്ങനത്തെ ഒരു കമ്പാർട്ട്മെന്റില് ഒരു മൂന്ന് ദിവസം, ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഡൽഹി പോണെങ്കിൽ എത്ര എടുക്കും? രണ്ടു മൂന്ന് ദിവസം എടുക്കും. ഒരു മനുഷ്യൻ ചെന്ന് ആ സീറ്റിൽ ഇരുന്ന്, ഇത് സ്ഥിരം സംഭവിക്കുന്നതാ. അപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഇനിയൊരാളും വന്ന് സീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? മനഃപൂർവ്വം സ്ഥലം തരില്ല. അങ്ങനെ അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ശരി, അങ്ങനെ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അയാൾ വരുമ്പോഴേ വലിയൊരു ബാഗ് വെച്ചിരിക്കും, നീക്കൂല, നീക്കാൻ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കും അതായത്. അപ്പൊ അയാളും കൂടെ അവിടെ കുത്തി കയറി അവിടെ ഇരിക്കും. മൂന്ന് ദിവസം യാത്ര ചെയ്യേണ്ടതാ, മൂന്ന് ദിവസം. അനങ്ങൂല, അത്യാവശ്യം ബാത്റൂമിൽ പോണം, എണീക്കൂല, എനിക്ക് സീറ്റ് പോയാലോ, അങ്ങനെ ഫുൾ ടൈം. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയൊക്കെ അനുഭവിച്ചാല് നമുക്ക് ഈ തത്വമെല്ലാം മനസ്സിലായി, നമ്മൾ പരമജ്ഞാനിയായി മാറും. അങ്ങനെ ഇരിക്കും, ബാത്റൂമിൽ പോണം, പോവില്ല, എണീക്കണോ, ഒന്നിനെ എണീക്കില്ല, എനിക്ക് സീറ്റ്, അങ്ങനെ തള്ളി സ്ഥലം വിടാതെ ഇരിക്കും. അപ്പൊ അയാളും കുത്തി കയറിയിരിക്കും, മനസ്സിലായ? അത് മനസ്സിനകത്തക്ക ഭയങ്കര അസ്വസ്ഥത, അൺഈസിനെസ്, ആകെ ഒരു വെറുത്ത ഒരു അവസ്ഥ. അങ്ങനെ ഒരു ദിവസമായി. ഒരു ദിവസം ആയപ്പോ പതുക്കെ ഇയാൾ അയാളുടെ പാത്രമൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റേ മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ കുറേനെ വേണോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു വേണ്ട. ഫസ്റ്റ് ഇൻട്രാക്ഷൻ. അത് കഴിഞ്ഞ് ചിരിച്ചു. എവിടെന്നാണ്, എന്താണ്, വീട്ടിലാരക്കുണ്ട്, എവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെയാണ്, അവിടെയാണ് എന്ന് പറഞ്ഞപ്പോ ഈ സ്റ്റിക്ക് മനുഷ്യന്റെ ശരീരം എന്തായി? അങ്ങ് ലൂസായി. അയാള് ലൂസായി. അടുത്ത മൂന്ന് ദിവസം അവർ യാത്ര ചെയ്തു, ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല. രാത്രിയായപ്പോ അവന്റെ തോളിൽ ഇവൻ കിടന്നുറങ്ങി, ഇവന്റെ തോളിൽ അവൻ കിടന്നുറങ്ങുന്നു. അപ്പൊ എവിടെയാണ് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം? മനസ്സിൽ. അയാളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായില്ല. മനസ്സിൽ മാറ്റം വരണം. മനസ്സ് എക്സ്പാൻഡ് ചെയ്താലാണ് നമുക്ക് എല്ലാ കാര്യവും അത് മുന്നോട്ട് നടക്കും. മനസ്സിൽ നമ്മൾ ഇടുങ്ങിയ ചിന്ത, എന്റത്, ഞാൻ എന്ന് വിചാരിച്ചാൽ ഈ ലോകത്തിൽ ഒരു സുഖവും ഉണ്ടാവും. ഈ ചെന്നൈ ബോംബെയിലൊക്കെ ഈ മറ്റേ ഷട്ടിൽ ട്രെയിൻ അത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ആൾക്കാരെല്ലാം കുത്തി നിറച്ചിങ്ങനെ പുറത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു ട്രെയിൻ, അതെന്താ പറയാ, മെട്രോ അല്ല, സബർബൻ, ലോക്കൽ ഷട്ടിൽ, അങ്ങനെ എന്റെ പല പേരുണ്ട്. അതിനകത്ത് ഈ തിങ്കളാഴ്ചയൊക്കെ ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ചിലരൊക്കെ യെസ് പോലെയൊക്കെയാണ് നിൽക്കുന്നത്. കാലൊരു സ്ഥലത്ത് ശരീര ബാഗ് പുറത്തൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെ ആ ട്രെയിനിൽ നമ്മൾ പ്രത്യേകിച്ച് കയറാൻ എഫേർട്ട് വേണ്ട, പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് പോയി നമ്മൾ അങ്ങനെ അകത്ത് കയറ്റി തിരിഞ്ഞു നിന്നാ മതി, അങ്ങനെ നമ്മൾ പുറത്താക്കി തരും. വളരെ ഈസിയാണ്. അങ്ങനെ കുത്തി വളഞ്ഞൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഒരു ചെറുപ്പക്കാരെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അറിയാമല്ലോ, ടൈറ്റ് പാന്റ്, പിന്നെ അവിടെ അവരൊക്കെ വെട്ടി കീറിയൊക്കെ ഇരിക്കുന്നു എല്ലാം കൂടെ, ഒരു ഭിക്ഷക്കാരന്റെ പാന്റ് പോലെ. അതെ. അപ്പൊ അയാൾ കഷ്ടപ്പെട്ട് കുത്തി കയറി എങ്ങനെയൊക്കെയോ ഒരു സീറ്റിൽ ഇരിക്കാണ്, പകുതി ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്, അനങ്ങാൻ പറ്റൂല. അപ്പോഴാണ് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ അടിക്കുന്നത്. ഈ ടൈറ്റ് ജീൻസ് പാന്റിൽ നിന്ന് ഫോണും പുറത്തെടുക്കാൻ പറ്റൂല, വരുന്നില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, വലിച്ചു വലിച്ചു വരാത്തോണ്ട് ഒരു സെക്കൻഡ് എണീറ്റ് ഫോൺ എടുത്ത് ഇരുന്നപ്പോ അടുത്തവന്റെ മടി, ആ ഗ്യാപ്പിൽ ഇനിയൊരാളിരുന്നു, രണ്ടും കൂടെ അടിയായി 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 അടി, എന്റെ സീറ്റ് നിന്റെ സീറ്റ് അടിയായി അടി. അപ്പോഴാ ശ്രദ്ധിക്കുന്നത് ഈ മനുഷ്യൻ ഇറങ്ങേണ്ട സ്റ്റേഷന് പോയി. ഉടനെ ഇവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ചാടി ഇറങ്ങി. എന്നാലും തോറ്റു കൊടുക്കാൻ മനസ്സില്ല, അവന്റെ കോളറും പിടിച്ച് വലിച്ചു പുറത്താക്കി. രണ്ടും കൂടെ ഈ രണ്ടുപേരും കൂടെ എന്തിനാ അടി കൂടിയത്, സീറ്റും പോയി ട്രെയിനും പോയി, അവരുടെ അടി തീർന്നില്ല. വിചിത്രമായ ഒരു ലോകമായി. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ്, കറക്ഷൻ, ഇതെല്ലാം എവിടെ വരണം, മനസ്സിൽ. മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി ജീവിതം വളരെ സന്തോഷമായിട്ട് പോകും. ഇത് സിംപ്ലി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്റെ ബോസിന് ഉച്ചക്ക് 12 മണിക്ക് മീറ്റ് ചെയ്യണം എഴുത്ത്. ഒരു 11 മണിയൊക്കെ ആവുമ്പോ അവര് കുറച്ച് റെസ്റ്റ്ലെസ് ആവും, 11:15 റെസ്റ്റ്ലെസ് ആവും അല്ലേ, 11:15, 11:50 ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. ഇപ്പോ അതേ ബോസിനെ വൈകിട്ട് 5 മണിക്ക് കാണണമെന്ന് വെച്ചോളൂ, ഉച്ചയ്ക്ക് 12 മണിക്ക് റെസ്റ്റ്ലെസ് ആവോ, ഇല്ല. ആ 4:30 ആ സമയത്ത് റെസ്റ്റ്ലെസ് ആവും, റൈറ്റ്. ഇതെല്ലാം ഒരു മൈൻഡിന്റെ ഒരു ലെസൺ ആണ്. നമ്മൾ അങ്ങനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ വോളണ്ടറി ആയിട്ട് ഈ ലോകത്തിൽ, ഈ മായാലോകത്തിനകത്ത് ചെന്ന് കഴിയും. എത്ര പേരുടെ വീട്ടിലാണ് അവരുടെ വാച്ച് 15 മിനിറ്റ് 20 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത്? എത്ര പേരുടെ വീട്ടില്? 1, 2, 3, 4 ഓക്കെ, ഒരു 10% ആണ്. ബാക്കി എല്ലാവരുടെ വീട്ടിൽ റൈറ്റ് ടൈം ആണോ? ആണോ? അതിന് 15 മിനിറ്റ് സ്പീഡ് ആക്കി വെക്കും. ആ വീട്ടില് ഗ്രഹനാഥൻ അറിയാതെ 15 മിനിറ്റ് ഫാസ്റ്റ് ആണ്, ഭാര്യയ്ക്ക് അറിയാൻ 15 മിനിറ്റ് ഫാസ്റ്റ് ആണ്, മക്കൾക്കറിയാൻ 15 മിനിറ്റ് ഫാസ്റ്റ് ആണ്, വീട്ടിലെ പട്ടിക്ക് അറിയാതെ 15 മിനിറ്റ് ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാം. എന്നാലും ആ റോങ് ടൈമിനെ നോക്കിയിട്ട് ആ മിനിറ്റ് ഒന്ന് സ്പീഡ് ഈ ടൈമിനെ മാറ്റി വെച്ചത് ആരാ? അയാൾ തന്നെ. അയാൾ തന്നെ മാറ്റി വെച്ചിട്ട് അയാൾ തന്നെ തെറ്റായ സമയം നോക്കിയിട്ട് അയാൾ തന്നെ സ്പീഡായി കൊണ്ടിരിക്കും, റൈറ്റ്. മായ, ഒരു ഇല്യൂഷനാണ്. ഇതിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം ഈ സാധാരണ ബുദ്ധി കൊണ്ടൊന്നും വരാൻ പറ്റില്ല. വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഈശ്വര ചിന്ത ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് മായ എന്ന് തിരിച്ചറിവേ ഉണ്ടാവൂ, അല്ലെങ്കിൽ സുഖമായിട്ട് അതിലകത്ത് കഴിയുമെന്ന് വിചാരിക്കും. അതെങ്ങനെയാണ്? ഉപനിഷത്ത് ഒട്ടകത്തിന്റെ ഉദാഹരണം പറയും. മരുഭൂമിയിൽ ഈ ഒട്ടകത്തിന് ഭയങ്കര വെള്ളത്താകം, വെള്ളം 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 വെള്ളം. അവസാനം അത് പോയി നോക്കിയപ്പോ കള്ളിച്ചെടി, കള്ളിച്ചെടിയില്ലേ, അതങ്ങനെ നിൽക്കും. അപ്പൊ ഈ ഒട്ടകം എന്ത് ചെയ്തു, കള്ളിച്ചെടി എടുത്ത് ഒരു കടിച്ച് ചവച്ച് തിന്നു. തിന്നപ്പോ വായെല്ലാം മുറിഞ്ഞ് ഫുൾ ചോര വരുന്നു. ഒട്ടകം ചോര കുടിച്ച് കള്ളിയുടെ ജ്യൂസ് എന്ത് ടേസ്റ്റാണ് എന്ന് വിചാരിച്ചു. അത് ആരുടെ ജ്യൂസാ? സ്വന്തം ജ്യൂസാ കുടിച്ചത്, കള്ളിയുടെ അല്ല, റൈറ്റ്. മായാലോകം. നല്ല സന്ധുക്കൾ, നല്ല സാത്വികമായ ചിന്ത ഉള്ള ആധ്യാത്മിക വ്യക്തികളുടെ ഒരു സംഘം, ഒരു കൂട്ട്, എന്തെങ്കിലും ഒരു കമ്പനി ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പറഞ്ഞു വരുന്നത് മനസ്സിലായോ? റൈറ്റ്. അപ്പൊ ഈ 5 പേരിൽ ആരാണ് ഭയങ്കര ഡിഫറൻസ്? ഭീമ, അർജുന. ഏത് സാഹചര്യത്തിലും ഒരാൾ ഒന്ന് മാനസികമായിട്ട് അല്പം തളരുമ്പോ അടുത്താൾ ഉടനെ വന്ന് സഹായിക്കും. ഇതിൽ ഭീമ എങ്ങനെയെന്ന് വെച്ചാല് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ഈ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമൊക്കെ നടക്കുന്ന സമയത്ത് ഭീമൻ എണീറ്റ് നിന്നിട്ട് ഇതെല്ലാത്തിനും യുധിഷ്ഠിരനാണ് കാരണം. ഈ യുധിഷ്ഠിരൻ ധർമ്മം 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 എന്ന് പറഞ്ഞ് നമ്മളെ നടുത്തെരിവില് കൊണ്ടൊന്നാക്കി. ഞാൻ ഈ യുധിഷ്ഠിരൻ അറ്റിക്കും, ആവേശം കൊണ്ട് എണീക്കും. ഉടനെ അർജുന പറയും, ഭീമ ഉണ്ടാവില്ല, ഭീമം ഉണ്ടാവില്ല. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോ ഭീമൻ ആവേശത്തോടെ അർജുനൻ പറയും ഭീമാ മിണ്ടാതെ, അത്തറയ്ക്കും അന്യോന്യം പരസ്പരം ഹൃദയത്തിനെ വെള്ളം പോലെ അറിഞ്ഞ രണ്ട് സുഹൃത്തുക്കളാണ്. എപ്പോ ഭീമൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും അർജുനൻ ഭീമനെ പിടിച്ച് വലിക്കും. വലിച്ചിട്ട് പറയും, ഭീമാ നീ പഴയ കഥയൊന്ന് ഓർക്കുന്നുണ്ടോ? ഭീമൻ ചോദിക്കും, എന്ത് കഥ? നമ്മൾ കുഞ്ഞുങ്ങളായി കിടന്ന സമയത്ത്, ഇരുന്ന സമയത്ത്, ഒരു രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്ന നേരത്ത് നമ്മുടെ അമ്മയായ കുന്തി മഹാറാണിയും വിദുര മഹാത്മാവും സംസാരിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത് സംസാരിച്ചു? അപ്പൊ ഒരു ദിവസം കുന്തി കഷ്ടപ്പാടെല്ലാം പറഞ്ഞ് വിദുരന്റെ അടുത്ത് പറഞ്ഞ് കരയുമ്പോ വിദുരൻ പറഞ്ഞു, കുന്തി നീ വിഷമിക്കണ്ട, നിനക്ക് ജനിച്ചിട്ടുള്ള അഞ്ചു മക്കളും ദേവന്മാരാ സ്വയം വന്ന് ജനിച്ചത്. നീ അനുഭവിക്കുന്ന ഇത്ര കഷ്ടത്തിനും അവരൊരു ദിവസം നിനക്ക് സുഖം കൊണ്ടുവന്ന് തരും. അത് മാത്രമല്ല, ഈ അഞ്ചു പേരും മഹാഭക്തരായതുകൊണ്ട് ഇവർക്ക് 24 മണിക്കൂറും ഈശ്വരന്റെ ഒരു അനുഗ്രഹവും ഉണ്ടായിരിക്കും. അതിൽ മൂത്ത മകൻ യുധിഷ്ഠിരനുണ്ടല്ലോ, ധർമ്മരാജനാ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ആ യുധിഷ്ഠിരന്റെ കണ്ണീരോ ചോരയോ നിലത്ത് വീണ് കഴിഞ്ഞാൽ നിലം വിണ്ടുപൊട്ടും. അതുകൊണ്ട് നീ വിഷമിക്കേ വേണ്ട, ഇന്ന് യുധിഷ്ഠിരൻ രക്ഷിക്കും എന്ന് പറയും. ഈ കഥ ഇപ്പൊ ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർജുനൻ. ഭീമനെ ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് യുധിഷ്ഠിരനെ എതിർത്ത് നീ ഒരക്ഷരം മിണ്ടിപ്പോയത് ഭീമൻ പറഞ്ഞു. വീണ്ടും 10 മിനിറ്റ് കഴിയുമ്പോ ഭീമൻ വീണ്ടും ഭീമൻ ആവശ്യപ്പെടും. ഉടനെ അർജുനൻ പറയും, ഉണ്ടാതെ അത്ര മനോഹരമായ സുഹൃത്തുക്കൾ ഇന്ന് അങ്ങനെയാണോ? ഒരടിക്ക് ഞാനും വരാം കൂടെ പോ, നമുക്ക് എന്താ ചോദിച്ചിട്ട് വരാം. തീടെ ഓർത്ത് തീ കോരിയിടും, ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ സമയത്തും നിഴൽ പോലെ ഭീമനെ രക്ഷിക്കുന്നതാരാ? അർജുനൻ. അങ്ങനെ ഇരുന്നപ്പോഴാ അർജുനനെ ഒരു ശാപം കാരണം ഒരു കൊല്ലം ബൃഹന്നളയായിട്ട് നടക്കേണ്ടി വന്നു. അതെന്താന്ന് വെച്ചാൽ ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരവസ്ഥ. ഇതിനെന്താ പറയുക മലയാളത്തില്? ശിഖണ്ഡി നപുംസകം. ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരവസ്ഥ. പക്ഷെ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു 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 ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥതയും ഒക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ രാമായണം അവരെ വന്നിട്ട് വളരെ ഉയർന്ന സ്ഥാനത്തിലാണ് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ ആ സമ്പ്രദായം ഇല്ല. പക്ഷെ വടക്കേ ഇന്ത്യയിൽ വീട്ടിൽ ഒരു പിറന്നാളോ പാലുകാച്ചോ കല്യാണോ ഗ്രഹപ്രവേശം എന്തു വന്നാലും ആദ്യം അവരെ വിളിച്ച് ദക്ഷിണ കൊടുക്കും. ഇത് അറിയാമോ ഇങ്ങനെ ഒരു ചടങ്ങ്? കേരളത്തിലില്ല, എവിടെ വടക്കേ ഇന്ത്യയിലെല്ലാം. വീട്ടിൽ എന്ത് മംഗളകർമ്മം നടന്നാലും ആർക്ക് വിളിച്ചു കൊടുക്കും കാശ്? അവർക്കന്ന് സാധിച്ച് കാശ് കൊടുക്കും. രാമായണത്തില് വളരെ മനോഹരമായ ഒരു സ്ഥാനമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അത് എന്താന്ന് വെച്ചാൽ 14 കൊല്ലം, എല്ലാവർക്കും ഓർക്കുന്നിരുന്ന ബോറടിക്കുന്ന 14 കൊല്ലം വനത്തിൽ പോകാനായിട്ട് രാമനെയും ലക്ഷ്മണനെയും സീതയും കൈകേയി പറഞ്ഞു വിട്ടു. അപ്പോ ദശരഥന്റെ ഹൃദയം ഒരു ബ്യൂട്ടിഫുൾ ലെസൺ ആണ് വാൽമീകി അവിടെ എഴുതുന്നുണ്ട്. സന്തോഷത്തിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല, ദുഃഖത്തിൽ തീരുമാനമെടുക്കാൻ പാടില്ല. ഇന്നും അത് പ്രാക്ടിക്കൽ ആണ്. 12,000 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ രണ്ട് മഹാവാക്യം ഇന്നും നമുക്ക് യൂസ് ആവും. എന്താണ്? സന്തോഷത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. നെവർ പ്രോമിസ് വെൻ യു ആർ ഇൻ ബ്ലിസ്, നെവർ ടേക്ക് ഡെസിഷൻ ഇഫ് യു ആർ ഇൻ മിസറി. ദുഃഖത്തിൽ തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല, സന്തോഷത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ. കാരണം സന്തോഷത്തില് നമ്മൾ അറിയാതെ നമ്മുടെ പരിധിക്കപ്പുറത്തുള്ള പ്രോമിസസ് ചെയ്തു പോകും, പിന്നെ നടപ്പിലാക്കാൻ പറ്റില്ല. ഈ എക്സ്പീരിയൻസ് എത്ര പേർക്കുണ്ട്? 1, 2, 4 പേർക്കേ ഉള്ളൂ, ബാക്കിയുള്ളവർ വാഗ്ദാനമേ ഇല്ലല്ലോ. സന്തോഷത്തിൽ നമ്മൾ വാഗ്ദാനം ചെയ്താൽ കഴിവിന്റെ അപ്പുറത്ത് നമ്മൾ ചെയ്തു പോകും, പക്ഷെ അത് യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. സന്തോഷത്തിൽ വാഗ്ദാനം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, ദുഃഖത്തില് തീരുമാനമെടുക്കരുത്. കാരണം ദുഃഖത്തിൽ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും പൊട്ടത്തരവായിരിക്കും. കാരണം ആ വേദന ഉണ്ടാക്കിയത് ആ ദുഃഖത്തിലുള്ള മനസ്സാണ്. അതേ മനസ്സ് തന്നെയാണ് സൊല്യൂഷൻ തരുന്നത്. എങ്ങനെ കറക്റ്റായ സൊല്യൂഷൻ തരും? എപ്പോഴും റോങ് ഡെസിഷൻ എടുക്കുള്ളൂ. അത് എങ്ങനത്തെ ഡെസിഷൻ? ഇനി ആ വീട്ടിലോട്ടില്ല, ഇനി ഞാൻ പിന്നെ ചത്താൽ അയാളിട്ട് മിണ്ടൂല, ഇനി ഇത് ചെയ്യില്ല. ഇത് ഇങ്ങനത്തെ തീരുമാനമേ ദുഃഖത്തിലെടുക്കുള്ളൂ. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇന്നലെ ഭയങ്കര വിഷമായിരുന്നു, വീട്ടിൽ നിന്ന് തുണി മൊത്തം ഞാൻ അലക്കി വെച്ച്? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്നലെ വല്ലാത്ത പ്രശ്നം, സങ്കടമായി കേട്ടോ, വീട് കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ചെയ്തു, കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ദുഃഖം എന്ന് പറഞ്ഞാൽ നാശം, അത്രയേ ഉള്ളൂ. ദുഃഖം വന്ന അടുത്തെന്ത് വരും? നാശം. അതുകൊണ്ട് ദുഃഖത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? തീരുമാനം. തീരുമാനം ഒരാഴ്ച മാറ്റിയിട്ടോ, അത്രയേ ഉള്ളൂ. ഇത് ദശരഥന്റെ ജീവിതത്തിൽ ഇന്ന് പഠിച്ച മഹാപാഠമാണ്. ദശരഥൻ ഹൃദയം പൊട്ടിത്തകർന്ന് കണ്ണീർ ചോര കണ്ണീരായി ഒഴുക്കി, രാമാ പോകരുത് പോകരുത്, നീ വഴക്കുണ്ടാക്കിക്കൂടെ, എന്നെ ശപിച്ചൂടെ, നീ ചക്രവർത്തിയാകണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ ശ്രീരാമൻ പറയും, പ്രഭോ ദശരഥരാജ, രഘുവംശം ഈ കോശല ദേശത്തിൽ ഒരിക്കലും സൂര്യൻ അസ്തമിക്കില്ല, അതേപോലെ അങ്ങയുടെ തിരുമുഖത്തിൽ ഒരിക്കലും ദുഃഖമുണ്ടാകാൻ പാടില്ല. അങ്ങയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഞാൻ നടപ്പിലാക്കി തരാം, തിരിഞ്ഞുപോലും നോക്കാതെ രാമെന്ന് കൊട്ടാരം വിട്ടുപോയി. സുമന്ത്ര തേര് തെളിക്കുന്നു, രഥത്തിൽ ലക്ഷ്മണനും സീതയും ഉണ്ട്. രണ്ടുപേരും മരവുരി ധരിച്ച്, മരപ്പാല് കൊണ്ട് മുടിയെല്ലാം ചെടയാക്കി, കാഷായ വസ്ത്രം ധരിച്ച്, ചെമ്പിന്റെ ആഭരണങ്ങൾ ദേഹത്ത് അണിഞ്ഞുകൊണ്ടാ പോകുന്നത്. നാട്ടിലുള്ള ജനങ്ങളെല്ലാം കണ്ണീരും ചൊരിഞ്ഞ് അങ്ങനെ രാമ പോകരുത് പോകരുത് എന്ന് നിലവിളിച്ച് കരയുക. പെണ്ണുങ്ങളെല്ലാം ഭർത്താക്കന്മാരെ വഴക്ക് പറയും, ഈ ഭൂമിയിൽ പുരുഷനായിട്ട് ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ, നിഴൽ പോലെ രാമന്റെ പുറകെ പോകുന്നത് കണ്ടില്ലേ, നിങ്ങളെല്ലാം ജീവിച്ച് എന്ത് പ്രയോജനം എന്ന് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ വഴക്ക് പറയുന്നു. കുഞ്ഞുങ്ങളെല്ലാം രണ്ട് കൈയും തൂക്കി കണ്ണീരും ചൊരിഞ്ഞ് രാമാ എന്ന് പുറകെ ഓടി വരുന്നു. ഒരു അല്പനേരം രാമൻ തിരിഞ്ഞു നോക്കിയപ്പോ പടുവൃത്തന്മാരായ ബ്രാഹ്മണരെല്ലാം മന്ത്രവും ചൊല്ലിക്കൊണ്ട്, രാമ അങ്ങ് പോയി കഴിഞ്ഞാൽ ജീവനില്ലാത്ത ജഡം പോലെ ഞങ്ങളായി പോകും, പോകരുത് പോകരുത് എന്ന് കേണ അപേക്ഷിച്ച് കരഞ്ഞു വരികയാണ്. രാമൻ സുമന്ത്രന്റെ അടുത്ത് രഥം നിർത്താൻ പറഞ്ഞു. താഴെ ഇറങ്ങി ബ്രാഹ്മണരുടെ കൈകളെല്ലാം കോരിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ഞാൻ നിങ്ങളെ ഹൃദയം വിട്ട് പിരിയത്തില്ല. എന്നിട്ടും അവർ നിഴൽ പോലെ ഗംഗാതീരം വരെ വന്നു. ഗംഗാതീരത്തിൽ സന്ധ്യയ്ക്ക് രാമൻ ഇറങ്ങി പറഞ്ഞു, സ്ത്രീകളെ, കുഞ്ഞുങ്ങള്, ബ്രാഹ്മണർ, വൃത്തന്മാർ, എല്ലാവരും നിങ്ങൾ തിരിച്ചു പോകൂ. 14 കൊല്ലം കഴിഞ്ഞാൽ ഒരു ക്ഷണം പോലും ഞാൻ താമസിക്കില്ല, തിരിച്ചു വരും എന്ന് വാഗ്ദാനം ചെയ്തു. എന്നിട്ടും അവര് പോയില്ല. രാത്രി അവരെ കബളിപ്പിച്ച് രഥം വേറെ ദിശയിൽ എടുത്തുകൊണ്ടുപോയി. അങ്ങനെയാണ് ഇവർ തിരിച്ചു പോയത്. ആ കൂട്ടത്തിൽ ഒരു ആരുണ്ടായിരുന്നു? ഒരു നപുംസകനുണ്ടായിരുന്നു, ശിഖണ്ഡി ഒരാളുണ്ടായിരുന്നു. അയാളും രാമനെ വേദനിച്ച് പിരിയാൻ പറ്റാതെ വന്നതാ. അപ്പൊ അവിടെ രാമൻ രണ്ടു തവണ പറഞ്ഞു, ബ്രാഹ്മണരും വൃത്തന്മാരും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും തിരിച്ചു പോകൂ. ആരെ പറഞ്ഞില്ല? ദേഹത്തിനെ പറഞ്ഞില്ല. 14 കൊല്ലം കഴിഞ്ഞ് രാമൻ തിരിച്ചു വരുമ്പോ ഗംഗാതീരത്തിൽ ആ കശി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. രാമൻ ഓടിച്ചെന്ന് നീ എന്താ പോവാത്തത്? 14 കൊല്ലമായിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഇപ്പൊ കണ്ണീരും ചൊരിഞ്ഞ അയാള് പറഞ്ഞു, രാമൻ എല്ലാവരെയും പോവാൻ പറഞ്ഞു, എന്നെ പറഞ്ഞില്ലല്ലോ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് ആ വ്യക്തിയെ കുളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി എന്ത് ചടങ്ങ് നടന്നാലും പൂജ നടന്നാലും ആദ്യം നിനക്ക് മര്യാദ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഇന്നും എന്ത് നല്ല കാര്യം നടന്നാലും ഫസ്റ്റ് ആർക്കാണ് ഇട്ടോ ഇത് കൊടുക്കുക, ദക്ഷിണയും സൽക്കാരം ഒക്കെ അവർക്കാണ് കൊടുക്കും. അതാണ് ഭക്തി, ആ ഹൃദയം കൊണ്ടുള്ള ഒരു ബന്ധം. അപ്പോ 1 കൊല്ലം അർജുനൻ ആരായിട്ട് കഴിയേണ്ടി വന്നു? വല്ലാത്തൊരു ഇൻസൾട്ട് ആയിരുന്നു അർജുനൻ. കാരണം ശിവന് നേരെ യുദ്ധം ചെയ്ത ആളാ അർജുനൻ. ഇന്ദ്രന്റെ കൂടെ യുദ്ധം ചെയ്തു, ദേവന്മാരുടെ കൂടെ, സമസ്ത ചക്രവർത്തി എല്ലാവരെയും തോൽപ്പിച്ചു, ക്ഷത്രിയനായി പുരുഷനായി നടക്കുന്ന വ്യക്തി ആലോചിച്ച് നോക്കണം. 1 കൊല്ലം ആണുവല്ല സ്ത്രീവല്ല, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റില്ല, മുഖം ഒരാൾക്ക് കാണിക്കാൻ പറ്റില്ല, നാണക്കേട് കൊണ്ട് ഹൃദയത്തിനകത്ത് നീറി നീറി മറി മരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ എന്നും ഭീമൻ വന്ന് പറയും, അർജുന മനസ് തളരല്ലേ, ഇനിയും 2 മാസമേ ഉള്ളൂ, 1 മാസമേ ഉള്ളൂ, 30 ദിവസമേ ഉള്ളൂ. മഹാഭാരതത്തിൽ അർജുനൻ ഭീമന്റെ അടുത്ത് പറയാ, ഭീമാ നീ ഇല്ലായിരുന്നു എങ്കിൽ എപ്പോഴോ ഈ ദേഹത്തിലിരുന്ന് എന്ത് പോയിട്ടുണ്ടാവും? പ്രാണൻ പോയിട്ട്. നീ എന്റെ പ്രാണനാഥനാണ് എന്ന് പറയും. ഇതാണ് യഥാർത്ഥ സത്സംഗം. ഒരാള് തളരുമ്പോ ഉടനെ അടുത്ത ആള് വന്ന് കൈപിടിച്ച് തൂക്കി മേലെ വെക്കും. ഇയാള് തളരുമ്പോ, ഭീമൻ തളരുമ്പോഴൊക്കെ ആര് സഹായിച്ചു? അർജുനൻ സഹായിച്ചു. അർജുനൻ തളരുമ്പോഴൊക്കെ ആര് സഹായിക്കുന്നു? കലികാലത്തിൽ അങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഒരുത്തൻ കഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞാ ഉള്ളുകൊണ്ട് അയ്യോ ബുദ്ധിമുട്ടായോ, അത് ശരി. പക്ഷെ ഉള്ളുകൊണ്ട് എന്താണ്? ഇല്ലേ, സത്യവാ. ഒരു ഒരു സൈക്കോളജിസ്റ്റ് ശരിക്കും അനലൈസ് ചെയ്ത് എഴുതിയ ഒരു ഒരു പേപ്പറിലുണ്ട്, റിപ്പോർട്ടിലുണ്ട്. ഇപ്പൊ നമ്മളെ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടാവും ഇല്ലേ. ഇവിടെ കല്യാണത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരേ ഉണ്ടാവില്ല, എല്ലാരും പല കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കല്യാണത്തിന് പോയി, കഴുത്ത് തൊട്ട് അര വരെ മൊത്തോ മാലയിട്ട് ഗോൾഡ് തൂക്കാന്ന് ആ ചെക്കെ ഷേർവാനി മെർവാനി ബർവാനി എല്ലാം ഇട്ടിട്ട് ചെലപ്പം തോന്നുന്നു ഇതൊരു കോമാളിയെ പോലെ ഇല്ലേന്ന് തോന്നും. ശരി, ഇതിന്റെ അടുത്ത് ഞാൻ പറയില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ വിവാഹം കഴിച്ച് കേരളത്തിൽ തലയിൽ മറ്റേ ടർബൻ എല്ലാം വെച്ച് തമാശയായിരിക്കും, തൂവലൊക്കെ വെച്ച് ചെമ്പരത്തി കൂടെ കുറവ് മാത്രമേ ഉള്ളൂ, കൂടെ എല്ലാം വെച്ചായിരുന്നു. ആ കല്യാണത്തിന് നമ്മൾ പങ്കെടുക്കുമ്പോൾ ആഡംബരമായി നടക്കുന്ന ഒരു കല്യാണം നമുക്ക് സന്തോഷം വരോ ഇല്ലേ? ആലോചിക്കുന്ന എല്ലാരും, നമ്മൾ ഒരു കല്യാണത്തിന് വിളിച്ചു, നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു കല്യാണം, പണവും പ്രൗഢിയും നിറഞ്ഞ ഒരു കല്യാണം. ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ ഇല്ലേ? ഉണ്ടാകും. ശരി, ഇനി സത്യസന്ധമായ ആൻസർ പറയാം. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോ നമുക്കൊരു ന്യൂസ് വന്നു, മറ്റേ കല്യാണമേ ആ പെണ്ണും ചെക്കനും പിരിഞ്ഞോ എന്നൊരു ന്യൂസ് കേൾക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ഒരു സന്തോഷം വരോ ഇല്ലേ? എന്താ, ആരും ആൻസർ പറയൂല, എനിക്കറിയാം. ഹോണസ്റ്റ് ആയിട്ട് പറയണം, ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം വരോ ഇല്ലേ? എല്ലാരും ഇങ്ങനെ ആട്ടണം, എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ആട്ടണേ. ഇതാണ് മനുഷ്യൻ. നമ്മൾ ശരിക്കും ഒരാൾ കഷ്ടപ്പെടുമ്പോ ഹൃദയം കൊണ്ട് വേദനിക്കുന്ന ആൾക്കാർ കലികാലത്തിൽ കുറവാണ്. ചിലര് അലങ്കാരത്തിന് വാക്കുകൾ കൊണ്ട് പറയും. ഇപ്പൊ നമ്മളൊക്കെ പല സ്ഥലത്ത് പോയിട്ട് കഷ്ടമായി പോയല്ലേ, ശരിയാണ്, എന്താണ് ശരിക്കും. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഒരു ദുഃഖത്തിൽ പോകുമ്പോ, ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോകുന്ന, ഒരു മരണ വീട്ടിൽ പോകുന്ന, നമ്മൾ എന്തെയും ബ്രെയിനകത്ത് സാഡ് മോഡ്, അങ്ങനെ മാരേജിന് പോകും ലാസ്റ്റ് മോഡ്. ഇതൊന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല, ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. യെസ് പറഞ്ഞു, ആ യെസ് എങ്കിലും ഒന്ന് സൗണ്ടി പറഞ്ഞു. ആ എല്ലാത്ത ഒരു ലോകമാണ്. അപ്പോ ശരിക്കും ഹൃദയം കൊണ്ട് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ വേണം. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ദൈവത്തിന്റെ നാമം ജപിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മളെ ശനിയോ ചൊവ്വയോ പിടിക്കുമ്പോ കൈ പിടിച്ച് ഉയർത്താൻ ഒരു കൃഷ്ണഭക്തൻ കൂടെ ഉള്ളത് അത്യാവശ്യം. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ
ഹരേ കൃഷ്ണ.
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി, ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തുടരുന്നതായിരിക്കും.
ഹരേ കൃഷ്ണ. ഒരു പ്രാവശ്യം കൂടി ഇന്നലെ നമ്മുടെ വിട്ടുപോയ ഒരു ഭക്തന്റെ, ഭക്തവൃന്ദ നാഥദാസ് എന്ന് പറയുന്ന ആ പ്രഭുവിന്റെ നിര്യാണത്തിന് നമ്മൾ വളരെയധികം ദുഃഖമുണ്ട്. അദ്ദേഹം നമ്മുടെ ഇസ്കോണിന്റെ ആദ്യകാലത്തിൽ വളരെയധികം നമ്മുടെ ഭക്തി പരിപോഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ച ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം ഇന്നലെ ശരീരം വെടിയുന്നതിന് മുമ്പ് തന്നെ, രണ്ടു ദിവസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം കണ്ടിമാല, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കഴുത്തിൽ തുളച്ചുമാലിട്ടിരുന്നു. പക്ഷെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത് നീക്കിയിരുന്നു. പക്ഷെ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് ആ തുളസിമാല എന്റെ കണ്ഠത്തിൽ ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ വീട്ടുകാർ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കണ്ടിമാല ധരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അദ്ദേഹം ശരീരം വേർപെട്ടു. അപ്പോൾ ആ ഭക്തന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം എല്ലാവരും ഒരുമിച്ച് പറയുക. ശരിക്കും അദ്ദേഹത്തിന് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ തന്നെ അദ്ദേഹം കിട്ടിക്കാറും. ഹരേ കൃഷ്ണ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പറയുക, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൂടാതെ ഇന്നലെ എല്ലാവരും വളരെ സന്തോഷപരമായിട്ട് ധ്രുവിന്റെ ക്ലാസ് കേട്ടിട്ട് വളരെ നല്ല ക്ലാസ്സാണ് നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി. എല്ലാവരുടെ അഭിപ്രായം കേട്ടപ്പോൾ ഈ ഇത് നടത്തിയിരുന്ന സംഘാടകർക്ക് എല്ലാവർക്കും വളരെയധികം ആനന്ദം ഉണ്ടായി, എല്ലാവർക്കും വളരെ സന്തോഷമായി. കാര്യം നിങ്ങൾ എല്ലാവരുടെയും ആ സന്തോഷം പങ്കുവച്ചപ്പോൾ നമുക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി. അപ്പോൾ ഈ വേലിയേറ്റം നടക്കുമ്പോൾ നമുക്കറിയാം നദികളെല്ലാം കരകവിഞ്ഞൊഴുകും, തടാകങ്ങളെല്ലാം വളരെയധികം വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ ഒരു സാധുക്കളുടെയും ആചാര്യന്മാരുടെയും സംഘം കൊണ്ട് നമ്മുടെ ഉള്ളിനകത്തുള്ള ഭക്തി വളരെയധികം പരിപോഷിച്ച് ഉയർന്നു വരും. പക്ഷേ വേലിയിറക്കം ഉണ്ടാകുമ്പോൾ അന്ന് ആ ജലം, ഉയർന്നു വന്ന ജലം എല്ലാം തിരിച്ചു താഴേക്ക് പോകും. അപ്പോൾ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ സത്സംഗം ഇല്ലെങ്കിൽ നമ്മുടെ ഭക്തിയും അതുപോലെ താഴേക്ക് പോകും. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ഭക്തി പരിപോഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും സത്സംഗം, അതായത് സാധുക്കളുമായിട്ട് എപ്പോഴും സംഘം ചേരണം. നമ്മുടെ ഇസ്കോണില് എല്ലാ വ്യാഴാഴ്ചയും, ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് ഭഗവത്ഗീത ക്ലാസ് മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉമലാസത്തിൽ എല്ലാ ശനിയാഴ്ചയും ഒരാഴ്ച ഭഗവത്ഗീത ക്ലാസ്, അടുത്ത ആഴ്ച ഭാഗവതം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തൂബ്ലിയിലും ഭഗവത്ഗീത ഭാഗവതം എല്ലാ വെള്ളിയാഴ്ചയും 11:30 ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ ചെന്നിട്ട് ആ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ദയവ് ചെയ്ത് വരിക. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ച വരാൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ തന്നെ ഈ സത്സംഗത്തിൽ. എങ്കിൽ മാത്രമേ നമ്മുടെ ഭക്തി എന്നും തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഇന്ന് ജപമാല വായിച്ച് ധാരാളം പേർക്ക് ജപിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഇന്നലെ ധാരാളം പേര് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ചിട്ട്, ആ കുരുക്ഷേത്ര ആ സ്ഥലത്ത് വെച്ചിട്ട് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസം നാളെയാണ്. അപ്പോൾ നമ്മൾ ഗീതാ ജയന്തി ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഗീത ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിന്റെ ഭാഗഭാഗങ്ങളാകുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ചെന്നിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഗീത ഡൊണേഷൻ ചെയ്യാം. ഗീത ഡൊണേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ അടയ്ക്കാം. ഒരു ഗീതയ്ക്ക് 2 ദിനാറാണ് കൊടുക്കാം. അത് നിങ്ങളുടെ പേരിന് നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്കും മറ്റ് ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്ത മറ്റുള്ള ആളുകൾക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ എല്ലാവരും നിങ്ങൾ അതിന്റെ ഭാഗഭാഗങ്ങളാകുക. പിന്നെ ജപമാല ക്ലാസ് തീർന്നതിന് ശേഷം പ്രഭുവിൽ നിന്ന് വായിക്കുക. ഹരേ കൃഷ്ണ.
എത്ര പേരുടെ വീട്ടില് ഭഗവത്ഗീത ഇല്ല? എല്ലാവരുടെ വീട്ടിലും ഗീതയുണ്ട്. എത്ര പേരുടെ വീട്ടിലും ഗീതയുണ്ട്? എത്ര പേര് ഇതൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട്? ഇതൊന്നും സാങ്കല്പികമോ ഒരു കെട്ടുകഥയോ ഇല്ല. 5100 നാൽപ്പത്തി കലി വർഷം കാലണ്ടർ നോക്കിയറിയാം, 44 45 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്രത്തിൽ വെച്ച്, കുരുക്ഷേത്രം എത്ര പേര് പോയിട്ടുണ്ട്?
ഓക്കെ, കുറച്ച് പേര്.
കുരുക്ഷേത്രത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചത് ഭഗവത്ഗീത. ഇന്ന് ലോകത്തിൽ തന്നെ ഇതിനെ കവിഞ്ഞ ഒരു ജ്ഞാനമേ ഇല്ല. ആലോചിച്ച് നോക്കണം, 5000 കൊല്ലത്തിന് മുമ്പേ അർജുനനും കൃഷ്ണനും നടത്തിയ സംവാദത്തിൽ ഇന്ന് എത്രയോ ഉയർന്ന മനഃശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്ന പാഠ്യവിഷയം അന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെയൊക്കെ വിചാരം അന്ന് കാലത്ത് ഒന്നും വിവരമില്ലാതെ എഴുതി വെച്ചെന്നാണ്. ഇന്ന് ആ ഡിഫറെന്റ് ലെവലിൽ പഠിക്കുന്ന സൈക്കോളജി സബ്ജക്ട് ഗീതയ്ക്കകത്തുണ്ട്. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കും, ബോധം എന്താണ്, ഉപബോധം എന്താണ്, ഉറക്കാവസ്ഥയിൽ മനുഷ്യന് എന്തൊക്കെ സംഭവിക്കും, പ്രാണൻ എങ്ങനെ ചലിക്കുന്നു, ശരീരത്തിലുള്ള വായുസഞ്ചാരം എന്താണ്, വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഇൻവാല്യൂ, സമയത്തിനെ വിജയിച്ച സത്യമാണ്. സോ ഗീത എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകണം, വായിക്കണം, നമ്മുടെ അടുത്ത തലമുറയിലുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്തെങ്കിലും അവസരമൊക്കെ വരുമെങ്കിൽ ഈ മറ്റേ കട്ടിയും ചരിവും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാതെ എന്ത് കൊടുക്കണം? ഭഗവത്ഗീത കൊടുക്കും. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഒരു പെട്ടി കൊണ്ടുപോയി കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഫസ്റ്റ് ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാരും എവിടെ നോക്കും? എവിടെ നോക്കും? നമുക്കൊരു ഗിഫ്റ്റ്, ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഒരു പെട്ടി കിട്ടി. ആ പെട്ടി ഞാൻ പൊളിച്ചു, ഫസ്റ്റ് ഞാൻ എവിടെ നോക്കും? ഒരു സാധനം ഉണ്ടായിരുന്നു, എന്തോ ഒരു സാധനം, ഒരു ഗിഫ്റ്റ്, അതിന്റെ എവിടെ ഞാൻ എന്തോ പരിചയമില്ലാത്ത പോലെ എല്ലാരും ഇരിക്കും. എല്ലാരും ഫസ്റ്റ് എന്ത് നോക്കും? പ്രൈസ് ടാഗ് നോക്കും. ആണോ അല്ലേ? നമ്മൾ എത്ര പേരത് ചെയ്തിട്ടുണ്ട്? ഇത് തരുന്ന മനുഷ്യന്ന് പറയാം, അതുകൊണ്ട് അവ അത് ചൊരണ്ടിട്ട് തരും. നമ്മളെല്ലാരും ഫസ്റ്റ് പ്രൈസ് ടാഗേ നോക്കുള്ളൂ അല്ലേ? ആ പ്രൈസ് നോക്കും. നമ്മൾ പ്രൈസ് നോക്കും എന്ന് അറിയുന്ന കൊണ്ട് അയാൾ ഇളക്കിത്തരും. എല്ലാ ഗിഫ്റ്റിനും റിലേഷൻഷിപ്പിനും ഒരു വിലയുണ്ട്. ആ വില അതനുസരിച്ച് അതിന്റെ കൂടെ 10% ഇൻട്രസ്റ്റ് ചേർത്തിട്ട് അത് ആൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും. ചിലപ്പോ അതേ കപ്പിൻ സാസർ തന്നെ 20 കല്യാണം റൗണ്ട് അടിക്കും, നമുക്ക് പറയാൻ പറ്റൂല. എല്ലാ റിലേഷൻഷിപ്പിനും കലികാലത്തിന് ഒരു മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഈവൻ അച്ഛൻ ജീവിതത്തില് വിയർപ്പും ചോരയും എല്ലാം ചിന്തി കഷ്ടപ്പെട്ട് ഭൂമി വാങ്ങിച്ച് ആ മനുഷ്യന്റെ ജീവിതം ത്യാഗം ചെയ്ത് മക്കൾക്ക് എഴുതി വെക്കുമ്പോ എന്നെങ്കിലും ഒരു ദിവസം മക്കൾ പറയും, അച്ഛൻ നിനക്കാദ്യം ഉണ്ടെന്ന്, എനിക്ക് കുറച്ചേ തന്നുള്ളൂ എന്ന് ഒരു തവണയെങ്കിലും മക്കൾ പറഞ്ഞു കാണിച്ചിട്ടുണ്ടാവും. നടക്കൂ? നടക്കൂല്ലേ? ഇല്ലേ, അച്ഛൻ പിന്നെ മെയിൻ റോഡിൽ ഉള്ളത് നിനക്കല്ലേ വന്നത്, എനിക്കാണെങ്കിൽ മറ്റേ നദിയോരത്ത് പുഴയോരത്ത്. ഒരു പ്രാവശ്യമെങ്കിലും മനുഷ്യർ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ എല്ലാ ഗിഫ്റ്റിനും നമ്മൾ വാല്യൂ ഫിക്സ് ചെയ്യും. അതുകൊണ്ട് അത് ഒരിക്കലും എന്താണ് റിയൽ ഗിഫ്റ്റ് ആവുന്നില്ല. പക്ഷെ നിങ്ങൾ ഭഗവത്ഗീത കൊടുത്തു, ഞാൻ മാർക്കറ്റിംഗ് അല്ല ചെയ്യണം കേട്ടോ, ഭഗവത്ഗീത കൊടുത്തു എന്നിരിക്കട്ടെ, നമ്മൾ പ്രൈസ് ടാഗ് നോക്കൂ? നോക്കൂ? ഒരിക്കലും നോക്കില്ല. അയ്യോ ഗീത തന്ന, താങ്ക്സ് കേട്ടോ എന്ന് പറയും. കപ്പൻ ശാസ്ത്രത്തിന് സോ അർത്ഥമുള്ളതായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ആധ്യാത്മിക കാര്യം ചെയ്യണം. അത് അവർക്ക് ഉപയോഗപ്പെടും, അവരെ മക്കൾക്ക് ഉപയോഗപ്പെടും, അവരുടെ തലമുറയിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടും. ഞാൻ പറയുന്ന എത്ര പേര് സമ്മതിക്കുന്നു? ശരി, ഗീതയുടെ കമ്മീഷൻ എനിക്ക് തരണേ. ഓക്കെ ശരി. അപ്പൊ ഞാൻ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? നല്ല കഥയായി. സത്സംഗം, അങ്ങനത്തെ ഒരു വ്യക്തിയുടെ സംഘം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഉപനിഷത്ത് പറയുന്നു, നമുക്ക് രണ്ടു തരം സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒന്ന് നിഴലിനെ പോലെയും ഇനി ഒന്ന് കണ്ണാടിയെ പോലെ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഒന്ന് മിറർ, ഇനി ഒന്ന് ഷാഡോ. ഈ നിഴലിനെ പോലെ ഉള്ള ഫ്രണ്ട്സ് എങ്ങനെയെന്ന് വെച്ചാല്, നമ്മൾ എന്ത് പൊട്ടത്തരം ചെയ്താലും ഫാന്റാസ്റ്റിക് കേട്ടോ, ഈ ഡ്രസ് ഉഗ്രൻ, നല്ല ചർച്ചയുണ്ട് ആണോ ഇത്. എപ്പോഴും നമ്മളിങ്ങനെ കാറ്റടിച്ച് പമ്പടിച്ചു പമ്പ് ചെയ്തോണ്ട് നമ്മളിത് കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ ഒന്ന് വികസിക്കും. ഇങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്, ഉണ്ടോ നമുക്ക്? എന്ത് ചെയ്താലും പ്രശംസിക്കും, എന്ത് ചെയ്താലും ഇങ്ങനെ പറയും. ഈ ഒരു ടൈപ്പുണ്ട്, എന്ത് ചെയ്താലും കുറ്റം പറയും. കണ്ണാടിയെ പോലെ നമ്മുടെ മുഖം കാണുന്ന കണ്ണ്, എന്ത് ചെയ്താലും എങ്ങനെ അവർക്ക് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നെന്ന് അറിയില്ല, അതിനകത്ത് മെനഞ്ഞൊരു കുറ്റം കണ്ടുപിടിക്കും. നമുക്ക് ഏത് ഫ്രണ്ടിനെയാ വളരെ ഇഷ്ടം? കണ്ണാടിയോ നിഴലോ? നിഴലിനെയാ നമുക്കിഷ്ടം, എല്ലാം അവരെടുത്തേ പറയുള്ളൂ. പക്ഷെ റിയലി നമ്മളെ സഹായിക്കുന്നത് കണ്ണാടിയോ നിഴലോ? കണ്ണാടിയാണ് സഹായിക്കുന്നത്. കാരണം ആലോചിച്ചു നോക്കൂ, ദൈവം അഥവാ കണ്ണാടി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റൂ? ഇന്ന് വരെ നമ്മൾ എങ്ങനെ ഉണ്ടാവും നമുക്കേ അറിയില്ല. കണ്ണാടിയെ പോലെ ഉള്ള സുഹൃത്ത് ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളെ പറഞ്ഞു കാണിക്കുകയും അത് നമുക്ക് സഹായകരമായി മാറുകയും ചെയ്യും. അത്തരം സുഹൃത്തുക്കളാണ് ആത്മീകവാദികൾ. ബാക്കിയുള്ളവർ കുറ്റം പറയുമെങ്കിലും ഇത് സഹായത്തോടുള്ള ഒരിതാണെങ്കിലുണ്ട്, അത്തരം സുഹൃത്തുക്കൾ, സത്സംഗികൾ, ആത്മീകവാദികൾ നമ്മുടെ
രഘുപതി രാഘവരാചാരം പതിത പാവന സീതാരാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ശ്രീരാം ജയ രാം ജയ ജയ രാം 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 ശ്രീരാം ജയ രാം ജയ ജയ രാം.
ഇനി അടുത്തത് പറയാൻ പോകുന്നത് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കും, പക്ഷേ പറഞ്ഞേ പറ്റൂ. പറയണോ വേണ്ടേ? ഇപ്പൊ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഗവതത്തിന് അല്ലെങ്കിൽ വേദങ്ങൾ നമ്മളടുത്ത് ആവശ്യപ്പെടാൻ രണ്ട് കാര്യമേ ഉള്ളൂ. ഒരുപാടുണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ദിവസവും നമ്മൾ നിങ്ങളടുത്ത് ആവശ്യപ്പെടുന്നത് പോലെ 108 പ്രാവശ്യം എന്ത് ചെയ്യുക? മുടങ്ങാതെ നാമം ജപിക്കാം. എത്ര പേർക്ക് ഇന്നോ ഇന്നലെയോ ഇന്നോ ചെയ്യാൻ സാധിച്ചത്? എത്ര പേർക്ക്? കുറെ പേര് ചെയ്തു. ബാക്കിയുള്ളവരും ഒന്ന് ചെയ്യുക, മുടങ്ങാതെ ദിവസവും ചെയ്ത് നോക്കുക. നല്ല ഒരു ഡിഫറൻസ് വരും. 10 മിനിറ്റ് ആണ്, നാളെ രാവിലെ ചെയ്തിട്ട് പരിപാടിക്ക് വരിക. ചെയ്തില്ലെന്ന് പറഞ്ഞ് വരാതെ ഇരിക്കരുത്. ചെയ്താൽ നല്ല. രണ്ടാമത്തെ കാര്യം, എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരും പൂർണമായ സസ്യബുക്കായി മാറും. അയ്യോ, എല്ലാരും തല താഴെട്ടു. വളരെ അത്യാവശ്യമാണ്. കാരണം വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണവും ഉപനിഷത്തും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, മത്സ്യമാംസ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹൃദയത്തിൽ ആത്മീക ചിന്ത നേരിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ഈവൻ ഖുറാനിൽ പോലും ഒരു വരിയുണ്ട്, ഏതൊരു മനുഷ്യൻ അവന്റെ ആമാശയത്തിനെ ശ്മശാനമാക്കുന്നോ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ആമാശയത്തിനെ ശ്മശാനമാക്കുക, ഇത് എപ്പോഴാ ശ്മശാനമാവുന്നത്? എല്ലാം കൂടെ അകത്തിടുമ്പോ എന്ത് സംഭവിക്കും? ശ്മശാനം. അവന്റെ പ്രാർത്ഥന ആര് കേൾക്കില്ല? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മൂവി വന്നില്ലേ ജീസസിന്റെ, അപ്പൊ അവിടെ ആ ഫിലിമിൽ നിങ്ങൾക്ക് കണ്ടാ അറിയാം, ദേവന്റെ യേശുദേ മറ്റേ യൂതദേവന്റെ പള്ളിയുടെ മുമ്പേ ഒരു മറ്റേ ലാമ്പില്ലേ ചെമ്മരിയാട്, അതിനെ കുരുതി കൊടുക്കാൻ വെച്ചിരിക്കും. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് Your hands are stained with the blood of innocent animals. Your prayers will not be heard. നിങ്ങളുടെ കൈകൾ ഈ സാധു പ്രാണിയുടെ ചോര പടിഞ്ഞിരിക്കുകയാണ്, അതിന്റെ ചോര നിങ്ങളുടെ കൈകളിൽ പടിഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ആ ആടിനെ അഴിച്ചുവിട്ടു. അഴിച്ചുവിടുമ്പോ ഈ പള്ളിയിലെ ഇവരെന്താ ആ പുരോഹിതന്മാർ വഴക്കുണ്ടാക്കാൻ വരികയും അദ്ദേഹം അവിടെ വിളക്കും കത്തിച്ചു വെച്ചിരുന്ന സാധനമെല്ലാം തല്ലിയിട്ട് ബലിക്കെല്ലാം തല്ലിയിട്ടിട്ട് ആ പള്ളിയെ പറഞ്ഞു ഇതൊരു ശ്മശാനമാണെന്ന് പറഞ്ഞു. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടോ മൂവി? ഒരു ഹോൾ കോൺവെർസേഷൻ. നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഇന്ന് ലോകത്തിലുള്ള സമസ്ത മതഗ്രന്ഥങ്ങളിലും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഏത്? മത്സ്യമാംസം കഴിക്കരുത് എന്ന് പറഞ്ഞു. എനിക്കൊരു ഒരു രണ്ടാഴ്ച മുഹമ്മദിയരുടെ ഗ്രന്ഥം ഒന്ന് പഠിക്കാൻ ഒരു അവസരം കിട്ടി. ഈജിപ്തിലിരുന്ന് ചില ഈജിപ്തിനും റോമിനും അന്ന് കാലത്ത് സ്ലേവ് ബിസിനസ് സ്ലേവറി ബിസിനസ് ഉണ്ടായിരുന്നു. അടിമകളെ വിൽക്കുന്ന ഒരു കച്ചവടം. അതിലിരുന്ന് ഒരു കൂട്ടം ജനങ്ങൾ മരുഭൂമിയിലോട്ട് ഓടുകയും ഇനിയൊരു കൂട്ടം ജനങ്ങൾ റോമിനെ നോക്കി ഓടുകയും ചെയ്തു. അങ്ങനെ മരുഭൂമിയിൽ കടന്നു വന്ന സമയത്ത് വെള്ളമില്ലാതെ ഓരോരുത്തരും മരിച്ച് കണ്ണുകളിരുണ്ട് ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. അപ്പൊ അവർ മാംസം കഴിക്കുന്നില്ല. അപ്പൊ അവർ ദൈവത്തിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. നിങ്ങളുടെ കൂട്ടത്തിൽ കാലിന്റെ കുളമ്പിൽ പിളവുള്ള ഒരു ജീവിയുണ്ട്, ജീവൻ നിലനിർത്താൻ അതിനെ തിന്നിട്ട് അതിന്റെ ചോര കുടിച്ച് ഈ മരുഭൂമി കടന്നു വന്നോളൂ എന്ന് ഒരു സൊല്യൂഷൻ അശരീരിയായി കിട്ടി. അവരെ കൂട്ടത്തിൽ ഉണ്ടായ കാലിൽ പിളവുള്ള ഒരു ജീവിയാണ് ഒട്ടകം. അതിനകത്ത് ഒത്തിരി എത്രയോ 400 ലിറ്റർ എത്രയോ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മരുഭൂമി കടന്നു അവർ, പക്ഷേ എന്ത് നിർത്തിയില്ല? മാംസഭക്ഷണം നിർത്തി. ഹിന്ദുക്കൾ എല്ലാ മതത്തിലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന ശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നു ഇത്തരം ഭക്ഷണം ആർക്കും ചേരുന്നതല്ല. തെന്നാലിരാമന്റെ കഥയിൽ പോലും ഉണ്ട്. തെന്നാലിരാമന്റെ അടുത്ത് ഒരു തവണ രാജാവ് ചോദിക്കും ഉള്ള മൃഗങ്ങളിലേ വെച്ച് ഏറ്റവും ഉയർന്ന മൃഗം ഏതാണ്? തെന്നാലിരാമൻ പറയും കുതിര. അപ്പൊ രാജാവ് കുതിരയാ, എല്ലാരും സാധാരണ പശു എന്നല്ലേ പറയാ, നീ എന്താ കുതിര എന്ന് പറയുന്നത്? തെന്നാലിരാമൻ പറഞ്ഞു പശു അമ്മയാണ്, മൃഗങ്ങളിൽ കുതിരയാണ് ഏറ്റവും നല്ലത്. പശുവിന് ഏത് സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്? അമ്മയുടെ സ്ഥാനം. മൊത്തം കേരളത്തിലെ വെട്ടി തിന്നുവാ എല്ലാം കൂടെ. 7 അമ്മമ്മ സപ്തമാതൃക്കളിൽ ഒന്നാണ് പശുവിന്റെ, അതുകൊണ്ട് ഗോമാത എന്നൊക്കെ പറയും. അപ്പോ ആ ജീവിയുടെ ചോര പടിഞ്ഞാൽ അതിന്റെ ദേഹത്ത് എത്ര രോമമുണ്ടോ അത്രയും ജന്മം മനുഷ്യൻ വേദന അനുഭവിക്കേണ്ടി വരും എന്ന് എല്ലാ ശാസ്ത്രങ്ങളിലും വ്യക്തമായി പറയുന്നു. ആടായിക്കോട്ടെ, മീനായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ വെട്ടിയിടുമ്പോ അത് നിലത്ത് കിടന്ന് ഇങ്ങനെ പിടയുമല്ലോ. മൃഗങ്ങൾക്ക് വേദന ഉണ്ടോ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലേ? ഒരു കാക്ക കൂട്ടി പോയി കൈയിട്ടാൽ മറ്റേ കാക്കകൾ അടിക്കടിക്കാൻ തരുമല്ലോ ഇല്ലേ? അവർക്കും സ്നേഹമുണ്ട്, അവർക്കും കുടുംബമുണ്ട്. ചിലപ്പോ മനുഷ്യരെക്കാളും അധികം സ്നേഹമുള്ളവരാണ്. ഒരു 6-7 കൊല്ലത്തിന് മുമ്പേ പാലക്കാട് വാളയാറില്, ഇത് നിങ്ങൾ അതേ ഡേറ്റിലുള്ള മാതൃഭൂമി മനോരമ ചെന്ന് കണ്ടാൽ അറിയാൻ പറ്റും. ഈ വാളയാറിലൊരു സ്ഥിരം പരിപാടിയുണ്ട്, ആനയെ ട്രെയിൻ ഇടിച്ചിട്ടിട്ടിപ്പോ. ഈ വാർത്ത നിങ്ങൾക്ക് അറിയാലോ, സ്ഥിരം പാലക്കാട് വാളയാറില് ആനയെ ട്രെയിൻ ഇടിച്ചിട്ടിട്ടിപ്പോ ആന ചാവും. ഒരു ആന ട്രെയിൻ ഇടിച്ച് ചത്തു. അത് ഭയങ്കര ദുഃഖമാണ് കാണുമ്പോഴൊക്കെ. സർക്കാർ അതിനുവേണ്ടി ഒരു പ്രിക്കോഷൻ, ആനയ്ക്ക് വല്ല അറിയാമോ ട്രെയിനിന്റെ സ്പീഡും സൈറൺ ലൈറ്റ്? അത് ചിലപ്പോ വെളിച്ചം കണ്ട് പേടിച്ചങ്ങ് നടുക്ക് നിൽക്കും, ഈ ട്രെയിൻ വന്ന് ഇടിച്ച് ചാവും. ഒരു ട്രെയിൻ ഇടിച്ചിട്ടിട്ട് പോയി, കൂടെ ഉണ്ടായിരുന്ന പെണ്ണാന ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ ചത്ത് കിടക്കുന്ന ആനയെ ചെന്ന് ചുറ്റി 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 3 ദിവസം ഫോറസ്റ്റുകാരുടെ ഈ ആനയെ മാറ്റാൻ ശ്രമിക്കുന്ന ആന വിടുന്നില്ല. അതിനും ഉണ്ട് അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ. ഇതെന്താ ചത്ത ആനയെ? ആ ചത്ത ആനയാണെങ്കിൽ ട്രെയിൻ എടുത്ത് കഷ്ണം കഷ്ണമായി തെറിച്ചു കിടക്കുക. ഇത് അതിനെ ചുറ്റി 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 ഫോറസ്റ്റുകാരെ അടുക്കാൻ ആരും എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഇവരെന്താ തീപ്പന്തമൊക്കെ കാണിച്ച് അതിനെ ഓട്ടിക്കേണ്ടി വന്നു പോകുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് കറക്റ്റ് അതേ ട്രെയിൻ തിരിച്ചു വന്നപ്പോ ഈ ആന, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ആന ട്രെയിനെ നോവിക്കാൻ ഉദ്ദേശിച്ചായിരിക്കും പോയിരിക്കുന്നത്. പക്ഷെ ഈ ആനയും ആ ട്രെയിൻ ഇടിച്ചതാണ്. ഇത് നടുക്ക് പോയി നിന്നു. എനിക്ക് തോന്നുന്ന ആന ആ ട്രെയിനിനെ ഇടിച്ചു മറയ്ക്കാനോ എന്തിനോ പോയത്. പക്ഷെ 100-120 കിലോമീറ്റർ സ്പീഡിൽ വന്ന ഒരു ഇരുമ്പ് സാധനം വന്ന് ഇടിച്ച മനുഷ്യനേക്കാളും ഉണ്ട് അവർക്ക് വേദനയും സ്നേഹവും ബന്ധമല്ല, മൃഗങ്ങൾക്കും. അപ്പോ പുരാണങ്ങൾ ചോദിക്കുന്ന മനുഷ്യൻ എന്താണ്, അത്രയും വിശപ്പാണോ ഇത് കഴിക്കാൻ വേണ്ടി? ശാസ്ത്രങ്ങൾ വ്യക്തമായി പറയുന്ന ഇത്തരം ഭക്ഷണങ്ങൾ മനുഷ്യർക്ക് ചേരില്ല. ഗുരുവായൂരിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രാത്രി ശീവേലി നടക്കുമ്പോ ആനപ്പുറത്തിരുന്ന് ഈ വെഞ്ചാമരം വീശുന്ന കണ്ടിട്ടില്ലേ? കാണാൻ എന്തൊരു ഭംഗിയാ, വെഞ്ചാമരം ചുറ്റി 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 വീശു. ഈ വെഞ്ചാമരം പൂജയ്ക്കകത്ത് വന്നതും വളരെ മനോഹരമായ ഒരു ഐതിഹ്യം. ബദ്രിനാഥ് ബദ്രിനാരായണ സ്വാമി ഒരു കാലത്ത് ബുദ്ധഭിക്ഷുക്കളുടെ കയ്യിലായിരുന്നു. ബുദ്ധഭിക്ഷുക്കളാണ് അവിടെ ബദ്രിനാരായണ സ്വാമി ആരാധന ചെയ്യുന്നത്. പക്ഷെ ഈ ബുദ്ധഭിക്ഷുക്കള് മത്സ്യം കഴിക്കുമായിരുന്നു. ഭഗവാന് പോലും ഇഷ്ടപ്പെടാതെ ഈ ചോരകൾ പടിഞ്ഞ കൈയുള്ള ഇവരെന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ദിവസം ബദ്രിനാരായണന്റെ വിഗ്രഹം ക്ഷേത്രം വിട്ട് പുറത്തു ഓടിപ്പോയി. നടന്ന ഒരു ഐതിഹ്യമാണ്. ക്ഷേത്രത്തിൽ വന്ന് പുരോഹിതന്മാരും ബുദ്ധഭിക്ഷുക്കളും വിഗ്രഹത്തിനെ തിരയുന്നു, അന്വേഷിക്കുന്നു, എവിടെ നോക്കിയിട്ടും വിഗ്രഹത്തിനെ കാണാനില്ല. അപ്പൊ പല ദിവസങ്ങളായിട്ട് അന്വേഷിക്കുകയാണ് ഈ വിഗ്രഹം എന്ത് ചെയ്തു. ഈ പാപം പടിഞ്ഞ കൈകൾ കൊണ്ട് ഇവർ പൂജിക്കുന്ന ഈ പൂജ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ ഉള്ള ഒരു തരം പശുവാണ് ചമരി പശു എന്ന് പറയാ. ഇംഗ്ലീഷിൽ യാക് എന്ന് പറയും, YAK. അതിന്റെ രോമം കണ്ടിട്ടുണ്ടോ? നമ്മുടെ പൊമറേനിയൻ പട്ടിക്കുട്ടി പോലെ ഇങ്ങനെ പോകും. അതിൽ വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, ഫുൾ രോമം. ആ തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി ആ അതിന്റെ രോമത്തിന്റെ ഇടയ്ക്കാണ് ആര് കയറി ഒളിച്ചിരുന്നത്? ബദ്രിനാരായൺ സ്വാമിയുടെ വിഗ്രഹം. അവരുടെ അന്വേഷിച്ച് അന്വേഷിച്ച് അത് കളഞ്ഞിട്ട് പോയി. അവസാനം ഭഗവാൻ പറഞ്ഞു, ഈ പാപികളിലിരുന്ന് നീ എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് നിന്റെ രോമം എന്റെ പ്രാണനെ രക്ഷിച്ചത് കൊണ്ട് ഇനി ഭൂമിയുള്ളിടത്തോളം കാലം നിന്റെ രോമം കൊണ്ടുണ്ടാക്കിയ വിശരി വീശിയാലേ എന്റെ പൂജ പൂർണ്ണമാകുള്ളൂ എന്ന് പറഞ്ഞു. ചമരി പശുവിന്റെ രോമത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് അതിന് എന്ത് പേര്? ചാമരം എന്ന പേര് വന്നു. അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കാറില്ലേ ഇങ്ങനെ വെഞ്ചാമരം? ചമരി പശുവിന്റെ രോമമാ ചാമരം. പൂജയിൽ വന്നത് എന്തുകൊണ്ടാ? ഇതുകൊണ്ടാ ദൈവത്തിനും ഇത് ശാസ്ത്രീയമായിട്ടും മതപരമായിട്ടും ആധ്യാത്മികമായിട്ടും എല്ലാ രീതിയിലും മനുഷ്യന് ചേരാത്ത ഒരു ഭക്ഷണമാണ് ഇത്. നാളെ എല്ലാരും വരുമോ? വളരെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഇതിലിരുന്ന് പതുക്കെ പതുക്കെ ക്രമേണ വെളിയിൽ വന്നേ മതിയാകും. ഇപ്പൊ രണ്ട് കാര്യമേ പറയാനുള്ളൂ. ആദ്യത്തെ കാര്യം എന്താണ്? 108 പ്രാവശ്യമുള്ള നാമജപം. രണ്ടാമത്തത് എത്രയും പെട്ടെന്ന് പൂർണമായ സേവിക്കാവണം. ഇത് രണ്ടും മനസ്സിൽ ചുമന്നു കൊണ്ടുപോവുക. ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുക. ജീവിതം വളരെ ഉയർന്ന തലങ്ങളിലോട്ട് വരും. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചെറിയ ചടങ്ങും കൂടെ ദിവസവും 108 പ്രാവശ്യം നാമം ജപിച്ചുകൊള്ളാം എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നവർ നമ്മളെല്ലാവരും എണീറ്റ് നിൽക്കുക. അതായത് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നവർ അതിലെന്താ വെച്ചാല് കൂട്ടമായിട്ട് നമ്മൾ ഒരു ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം കൂടുതലുണ്ടാവും. കീർത്തനം സങ്കീർത്തനം ചെറുതായിട്ട് ചെയ്യുന്നതും വലുതായിട്ട് ചെയ്യുന്നതും. അപ്പൊ ഇത്രയും സജ്ജനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് മനസ്സിൽ ദിവസവും 108 പ്രാവശ്യം മുടങ്ങാതെ നാമം ജപിച്ചുകൊള്ളാം എന്ന് പ്രാർത്ഥിക്കുന്നവർ, അഥവാ ഒരു ദിവസം മുടങ്ങിപ്പോയാൽ ഒന്നും ബുദ്ധിമുട്ടില്ല, അയ്യോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മുടങ്ങിപ്പോയാ ദൈവം ഹിറ്റ്ലറിനെ പോലെ വന്ന് എന്റെ കണ്ണുകുത്തി പൊട്ടിച്ചോളെ, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഒരു പ്രാർത്ഥന ചെയ്യുന്നു, ഈശ്വരന്റെ കൃപയും അനുഗ്രഹവും നമ്മൾ ആവശ്യപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ദിവസവും 108 പ്രാവശ്യം 10 മിനിറ്റ് നാമം ജപിച്ചുകൊള്ളാം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർ 1 മിനിറ്റ് എണീറ്റ് നിൽക്കുക. ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. നമോം വിഷ്ണു പാദായ കൃഷ്ണ പ്രേഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണീ പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദീ പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു. ഇരുന്നോ ദിവസവും 108 പ്രാവശ്യം ജപിക്കാൻ ശ്രമിക്കുക.
ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ മാധവ ദേവാ ജയ ജയ മാധവ
ശ്രീമദ് ഭാഗവതം കീ ജയ്.